عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. بهماني رأي سهودرن علي. الأصول الثلاثة إن غرندمان إي درسغل نام وشديغري كارولاد أورو وكتيم نربندمائم أرنيري كيندا مون أدستانغل كورشانو കഴിഞ്ഞ ദർസിൽ നാം വിവരിച്ചത്. ഒന്നാമത്തെ കാര്യം, അവൻ തൻ്റെ റബ്ബിനെ അറിയുക എന്നതാണ്. രണ്ടാമത്തെ കാര്യം, അവൻ തൻ്റെ ദീനിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നതാണ്. മൂന്നാമത്തെ കാര്യം, അവൻ തൻ്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുറിച്ച് പഠിക്കുക എന്നതാണ്. അതിലൊന്നാമത്തെ അടിസ്ഥാനമാണ് നാം ഇന്ന് വിവരിച്ചു തുടങ്ങുന്നത്. അൽ അസ്ലുൽ അവ്വൽ, ഒന്നാമത്തെ അടിസ്ഥാനം, ഒന്നാമത്തെ അടിത്തറ, മഅരിഫത്തുർ റബ്ബ്, റബ്ബിനെ അറിയുക എന്നതാണ്. ഫഇദ ഖീല ലക്, നിന്നോട് ചോദിക്കപ്പെട്ടാൽ, മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ് എന്ന് നിന്നോട് ചോദിക്കപ്പെട്ടാൽ, ഫഖുൽ, നീ പറയുക, റബ്ബി അല്ലാഹ്, എൻ്റെ റബ്ബ് അല്ലാഹു ആകുന്നു. ആരാണ് എൻ്റെ റബ്ബ്, ആരാണ് അല്ലാഹു, അല്ലദി റബ്ബാനി, അവനാകുന്നു എന്നെ സൃഷ്ടിക്കുകയും എനിക്ക് വേണ്ടതെല്ലാം നൽകിക്കൊണ്ട് എന്നെ വളർത്തിക്കൊണ്ടു വരികയും ചെയ്തത്. വറബ്ബ ജമീ അൽ ആലമീന ബിനി അമി, എന്നെ മാത്രമല്ല, വറബ്ബ ജമീ അൽ ആലമീൻ, സർവലോകങ്ങളെയും സൃഷ്ടിക്കുകയും അവയെ നിയന്ത്രിക്കുകയും ഉടമപ്പെടുത്തുകയും ചെയ്യുന്നവനാണ് എൻ്റെ റബ്ബ്. വറബ്ബ ജമീ അൽ ആലമീന ബിനി അമിഹി, എങ്ങനെയാണ് അവൻ അവയെ സൃഷ്ടിച്ചത്, എങ്ങനെയാണ് അവയെ അവൻ വളർത്തിക്കൊണ്ടുവന്നത്, ബിനി അമിഹി, എണ്ണിക്കണക്കാക്കാൻ സാധിക്കാത്ത അവൻ്റെ നിഅമത്തുകൾ കൊണ്ടാണ്, അനുഗ്രഹങ്ങൾ കൊണ്ടാണ്. വഹുവ മഅബൂദി, അവനാകുന്നു എൻ്റെ മഅബൂദ്, ഞാൻ ഇബാദത്ത് ചെയ്യുന്നത് അവനെയാകുന്നു. وليس لي معبود سواه, وليس لي انكلا معبود, എനിക്കൊര ആരാധ്യനില്ല, സിവാഹു, അവനു പുറമേ, എന്നെയും സർവലോകങ്ങളെയും സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല, അവനു പുറമേ എനിക്കൊരു റബ്ബില്ല, എനിക്കൊരു ഇലാഹില്ല, എനിക്കൊരു ആരാധ്യനില്ല. വദ്ദലീലു ഖൗലുഹു തആല, ഈ പറഞ്ഞതിനുള്ള തെളിവ് എന്താണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കാണ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹ്, സർവസ്തുതികളും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. ആരാണ് അല്ലാഹു, റബ്ബിൽ ആലമീൻ, അവൻ ലോകങ്ങളുടെ റബ്ബാണ്. ആ ആയത്താണ് ഈ പറഞ്ഞതിനുള്ള തെളിവ്. എല്ലാ ദിവസവും ഞാൻ നിസ്കാരത്തിൽ പാരായണം ചെയ്യുന്ന ഈ ആയത്താണ് എൻ്റെ റബ്ബ് അല്ലാഹുവാണ് എന്നതിനുള്ള തെളിവ്. വകുല്ലു മൻ സിവല്ലാഹി ആലമുൻ, ആകാശഭൂമികളെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല അവനൊഴികെയുള്ള സർവ്വതും ആലമാണ്, ലോകം എന്നതിൽ ഉൾപ്പെടും. ആകെയുള്ളത് സൃഷ്ടാവും സൃഷ്ടികളും മാത്രമാണ്. സൃഷ്ടാവ് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അവനു പുറമെയുള്ളതെല്ലാം സൃഷ്ടികളാണ്. ഫകുല്ലു മാ സിവ അല്ലാഹ് ഫഹുവ ആലം, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെയുള്ളതെല്ലാം ചെറുതാകട്ടെ വലുതാകട്ടെ, സൂക്ഷ്മമായ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതാകട്ടെ വലിയ വസ്തുക്കളാകട്ടെ എന്താകട്ടെ, ഫകുല്ലു മാ സിവ അല്ലാഹ് ഫഹുവ ആലം, അല്ലാഹുവിന് പുറമെയുള്ളതെല്ലാം ആലമാണ്, ലോകമാണ്. വഅന വാഹിദുൻ മിൻ ദാലികൽ ആലം, ആ ലോകത്തിൽപ്പെട്ട ഒരുവനാണ് ഈ പറയുന്ന ഞാൻ. ഇതാണ് അല്ലാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഇത്രയും പറഞ്ഞതിൽ അനേകം പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഒന്നാമത്തെ പാഠം, സഹോദരങ്ങളെ, നാം ഇവിടെ പഠിച്ച ചോദ്യം എന്താണ്? മൻ റബ്ബുക, നിൻ്റെ റബ്ബ് ആരാണ് എന്നതാണ്. റബ്ബ് എന്ന പദം ഒരു അറബി വാക്കാണ്. വ്യത്യസ്ത അർത്ഥങ്ങളിൽ ആ പദം ഉപയോഗിക്കപ്പെടാറുണ്ട്. അതിൽപ്പെട്ടതാണ് അൽ മാലിക്, ഉടമസ്ഥൻ എന്ന അർത്ഥത്തിൽ റബ്ബ് എന്ന പദം അനേകം സന്ദർഭങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, ഒട്ടകത്തെക്കുറിച്ച്, അതിനെ നഷ്ടപ്പെട്ട വ്യക്തിയെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞു, ഹത്താ യൽഖാഹ റബ്ബുഹ, ഒട്ടകത്തിൻ്റെ ഉടമസ്ഥൻ എന്ന അർത്ഥത്തിൽ റബ്ബ് എന്ന വാക്ക് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നേതാവ്, തലവൻ എന്ന അർത്ഥത്തിൽ റബ്ബ് എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. സൂറത്തു യൂസുഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് നബിയുടെ ചരിത്രം പറഞ്ഞപ്പോൾ, അദ്ദേഹം ജയിലിലായിരിക്കവേ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ചോദിച്ചു വന്നെത്തിയ ആളോട് അദ്ദേഹം പറഞ്ഞത്, ഉദ്ഖുർനി ഇൻദ റബ്ബിക്, ഉദ്ഖുർനി ഇൻദ റബ്ബിക്, നീ എന്നെക്കുറിച്ച് നിൻ്റെ റബ്ബിൻ്റെ അരികിൽ പറയുക. ഈ റബ്ബ് ഏതാണ്? ഈ റബ്ബ് രാജാവാണ്. ആ അർത്ഥത്തിൽ റബ്ബ് എന്ന പദം ഉപയോഗിക്കപ്പെടാറുണ്ട്. അതുപോലെ തന്നെ റബ്ബ് എന്ന വാക്കിൻ്റെ അർത്ഥങ്ങളിൽപ്പെട്ടതാണ് അൽ മുറബ്ബി, വളർത്തിക്കൊണ്ടുവരുന്നവൻ എന്ന അർത്ഥം റബ്ബ് എന്ന പദത്തിനുണ്ട്. പടിപടിയായി വളർത്തിക്കൊണ്ടുവരുന്നതിന് റബ്ബ് എന്ന് പറയും. മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ നാം ദുആ ചെയ്യുന്നത് എങ്ങനെയാണ്? റബ്ബിർഹംഹുമാ കമ റബ്ബയാനി സഗീറ, റബ്ബിർഹംഹുമാ, അല്ലാഹുവേ നീ അവർക്ക് കാരുണ്യം ചൊരിയണമേ, കമ റബ്ബയാനി, അവിടെ റബ്ബ് എന്ന വാക്കാണ്, കമ റബ്ബയാനി, അവർ രണ്ടുപേരും എന്നെ വളർത്തിക്കൊണ്ടുവന്നതുപോലെ. എങ്ങനെയാണ് മാതാപിതാക്കൾ കുട്ടികളെ വളർത്താറുള്ളത്? പടിപടിയായാണ് വളർത്താറുള്ളത്. ഒരു ഘട്ടം കഴിഞ്ഞാൽ അടുത്തലിൽ നിന്ന് ജനിച്ച പാടെ കുട്ടിയോട് എണീച്ച് നടക്കാൻ പറയുമോ? ഇല്ല. ജനിച്ച പാടെ കുട്ടിക്ക് എല്ലാ ഭക്ഷണവും കൊടുക്കുമോ? ഇല്ല. അതിൻ്റെ ഓരോ ഘട്ടത്തിലും അതിനെന്താണോ വേണ്ടത് അത് നൽകിക്കൊണ്ടാണ് മാതാപിതാക്കൾ മക്കളെ വളർത്തിക്കൊണ്ടുവരാറുള്ളത്. അതിന് റബ്ബ് എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ റബ്ബ് എന്ന വാക്ക് അതിൻ്റെ അർത്ഥങ്ങളിലൊന്നാണ് നേതൃത്വം നൽകുക എന്നത്. ഈ പറഞ്ഞ വ്യത്യസ്ത അർത്ഥങ്ങൾ ഭാഷയിൽ റബ്ബ് എന്ന പദത്തിന് ഉണ്ട്. ഇത്രയും പറഞ്ഞത് ഭാഷാപരമായ അർത്ഥമാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എൻ്റെ റബ്ബ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? പ്രധാനമായും മൂന്ന് അടിത്തറകളാണ്, മൂന്ന് അടിസ്ഥാനപരമായ അർത്ഥങ്ങളാണ് റബ്ബ് എന്ന വാക്ക് ഉൾക്കൊള്ളുന്നത്. ഈ മൂന്ന് കാര്യങ്ങൾ ഒരാൾ അംഗീകരിച്ചാൽ അല്ലാഹുവാണ് തൻ്റെ റബ്ബ് എന്ന കാര്യം അവൻ അംഗീകരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, അല്ലാഹുവാണ് ഖാലിഖ് എന്ന് അംഗീകരിക്കലാണ്. അല്ലാഹുവാണ് സൃഷ്ടാവ്. റബ്ബ് എന്ന വാക്കിൻ്റെ ഒന്നാമത്തെ അർത്ഥത്തിൽപ്പെട്ടതാണത്, അൽ ഖാലിഖ്. റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ ഖാലിഖുൽ ആലമീൻ, സർവലോകങ്ങളെയും സൃഷ്ടിച്ചവൻ എന്ന അർത്ഥം അതിനുണ്ട്. രണ്ടാമത്തെ അർത്ഥം അൽ മാലിക്. അൽ മാലിക് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഉടമസ്ഥൻ എന്നാണ്. റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ മാലിക്കുൽ ആലമീൻ, സർവലോകങ്ങളുടെയും ഉടമസ്ഥൻ എന്ന അർത്ഥം അതിനുണ്ട്. മൂന്നാമത്തെ അർത്ഥം അൽ മുദബ്ബിർ, നിയന്ത്രിക്കുന്നവൻ, സർവ്വതിനെയും നിയന്ത്രിക്കുന്നവൻ എന്ന അർത്ഥം റബ്ബ് എന്ന വാക്കിനുണ്ട്. റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ മുദബ്ബിറുൽ ആലമീൻ, സർവ്വലോകങ്ങളെയും നിയന്ത്രിക്കുന്നവൻ എന്ന അർത്ഥം അതിനുണ്ട്. ഈ മൂന്ന് അർത്ഥങ്ങളും സഹോദരങ്ങളെ സൂറത്തുൽ ഫാത്തിഹയിൽ നിത്യവും നാം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന വാക്കാണിത്. ഈ മൂന്ന് അർത്ഥങ്ങളും വിശദീകരിക്കപ്പെടേണ്ടതാണ്, നന്നായി മനസ്സിലാക്കേണ്ടതാണ്, നന്നായി ചിന്തിക്കേണ്ടതാണ്, ഹൃദയത്തിൽ ഊട്ടി ഉറപ്പിക്കേണ്ട വിശ്വാസമാണിത്. ഒന്നാമത് നമ്മൾ പറഞ്ഞു, റബ്ബ് എന്നതിൻ്റെ അർത്ഥം ഖാലിഖ് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സർവ്വതിനെയും സൃഷ്ടിച്ചവനാണ്, എല്ലാത്തിനെയും സൃഷ്ടിച്ചവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഖലഖസ് സമാവാത്തി ബിഗൈരി അമദിൻ തറൗനഹ, നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത തൂണുകൾ കൊണ്ട് ആകാശത്തെ ഉയർത്തി നിർത്തി ആകാശത്തെ സൃഷ്ടിച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. വഅൽഖാ ഫിൽ അർദി റവാസി, ഭൂമിയിൽ അത് നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കുന്നതിന് വേണ്ടി പർവ്വതങ്ങളാകുന്ന ആണികൾ അവയെ നിശ്ചയിച്ചവനാകുന്നു നിങ്ങളുടെ റബ്ബ്, അവയെ സൃഷ്ടിച്ചവനാണ്. വഅൽഖാ ഫിൽ അർദി റവാസിയ അൻ തമീദ ബിക്കും വബസ്സ ഫീഹ മിൻ കുല്ലി ദാബത്തിൻ, ഭൂമിയിൽ എല്ലാ വിധത്തിൽ നിന്നുമുള്ള സർവ ജീവജാലങ്ങളെയും വിതറിയവനാണ് നിങ്ങളുടെ റബ്ബ്. وأنزلنا من السماء ماء, ആകാശത്തു നിന്ന് നാം നിങ്ങൾക്ക് വേണ്ടി മഴ ഇറക്കി നൽകുകയും ചെയ്തിരിക്കുന്നു. فأنبتنا فيها من كل زوج كريم, എല്ലാ വിധത്തിൽ നിന്നുമുള്ള സസ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആ ഭൂമിയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. ഇതിനെയെല്ലാം സൃഷ്ടിച്ചതാരാണ്? അല്ലാഹുവാണ്. ഭൂമിയെ പടച്ചതവനാണ്, ആകാശത്തെ സൃഷ്ടിച്ചതവനാണ്, അതിൽ വെള്ളം വർഷിച്ചതവനാണ്, ഭൂമിയിൽ നിന്ന് ചെടികളെ മുളപ്പിച്ചത് അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയുന്നു, ഹാദ ഖൽഖുല്ലാഹ്, ഇതെല്ലാം അല്ലാഹുവിൻ്റെ സൃഷ്ടിയാണ്, അല്ലാഹു പടച്ചതാണ്. فأروني ماذا خلق الذين من دونه, فأروني നിങ്ങൾ എനിക്ക് കാണിച്ചു നൽകുക. ماذا خلق الذين من دونه, അല്ലാഹുവിന് പുറമെയുള്ളവർ അവരെന്താണ് സൃഷ്ടിച്ചത്, അവരെന്താണ് പടച്ചത്? ആകാശത്തെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, ഭൂമിയെ പടച്ചത് അല്ലാഹുവാണ്, അതിലേക്ക് മഴ വർഷിപ്പിച്ചത് അവനാണ്, ചെടികളെ മുളപ്പിച്ചത് അവനാണ്. ഈ കാണുന്നതെല്ലാം അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പാണ്, ഹാദ ഖൽഖുല്ലാഹ്, ഇതെല്ലാം അല്ലാഹുവിൻ്റെ പടപ്പാണ്. ഫഅറൂനീ മാദാ ഖലഖ അല്ലദീന മിൻ ദൂനി, അവനു പുറമെയുള്ളവർ എന്താണ് സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ എനിക്ക് കാണിച്ചു നൽകൂ. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വെല്ലുവിളിയാണ്. അപ്പോൾ സർവ്വതിനെയും സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, നിന്നെ പടച്ചത് അല്ലാഹുവാണ്, നിന്റെ മാതാപിതാക്കളെ പടച്ചത് അല്ലാഹുവാണ്. യാ അയ്യുഹന്നാസ് ഉഅബ്ദു റബ്ബകും അല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഉഅബ്ദു റബ്ബകും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക, അവനെ മാത്രം ആരാധിക്കുക. അവനാരാണ്? അല്ലദീ ഖലഖകും, നിങ്ങളെ സൃഷ്ടിച്ചവനാണ്, നിങ്ങളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചവനാണ്, കഴിഞ്ഞില്ല. വല്ലദീന മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുൻപുള്ളവരെ സൃഷ്ടിച്ചവനാണ്. സുബ്ഹാനല്ലാഹ്. ആ ഒരു വാക്കോടുകൂടി അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ഇബാദത്ത് ചെയ്യപ്പെടുന്ന സർവ വസ്തുക്കളും അതിൽ നിന്ന് പുറത്തു പോകും. നിങ്ങളെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. നിങ്ങൾക്ക് മുൻപുള്ളവരെ, നിങ്ങളുടെ മാതാപിതാക്കളെ, നിങ്ങൾക്ക് മുൻപ് വന്ന നബിമാരെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അവിടുത്തേക്ക് മുൻപ് വന്ന ഈസാ നബിയെ അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബിയെ, ആദം നബിയെ, സർവ നബിമാരെയും സൃഷ്ടിച്ചത് അവനാണ്. നിങ്ങൾ ആരാധിക്കുന്നത് മലക്കുകളെയാണ് എങ്കിൽ അവരെ സൃഷ്ടിച്ചത് അവനാണ്. നിങ്ങൾ ആരാധിക്കുന്നത് സൂര്യനെയാണ് എങ്കിൽ അതിനെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. നിങ്ങൾ ആരാധിക്കുന്നത് ചന്ദ്രനെയാണ് എങ്കിൽ അതിനെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. ലാ തസ്ജുദു ലിശംസി വലാ ലിൽ ഖമർ വസ്ജുദു ലില്ലാഹി അല്ലദി ഖലഖഹുന്ന ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. നിങ്ങൾ സൂര്യന് സുജൂദ് ചെയ്യരുത്, ചന്ദ്രന് സാഷ്ടാംഗം നമിക്കരുത്. വസ്ജുദു ലില്ലാഹി അല്ലദി ഖലഖഹുന്ന, അവയെ സർവ്വദിനെയും സൃഷ്ടിച്ച, അവയെല്ലാം സൃഷ്ടിച്ച അല്ലാഹുവിനെ നിങ്ങൾ സുജൂദ് ചെയ്യുക. നോക്കൂ, നിങ്ങൾ എത്ര കൃത്യമായ വാക്കാണത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനാണ് സർവ്വതിനെയും സൃഷ്ടിച്ചത്. അവനു പുറമെയുള്ളവർ യഥാർത്ഥത്തിൽ ഒന്നും തന്നെ സൃഷ്ടിച്ചിട്ടില്ല, ഒരു ചെറിയ വസ്തു പോലും. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ദുരിബ മസൽ, ഇതാ ഒരു ഉദാഹരണം നിങ്ങൾക്ക് മുന്നിൽ പറയപ്പെടുകയാണ്. ഫസ്തമിഉ ലഹു, ആ ഉദാഹരണം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഉദാഹരണം പറയുകയാണ്. ദുരിബ മസൽ ഫസ്തമിഉ ലഹു, ഇതാ ഒരു ഉദാഹരണം പറയപ്പെടുന്നു, നിങ്ങളത് ശ്രദ്ധിച്ചു കേൾക്കുക. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ് ലൻ യഖ്ലുഖു ദുബാബൻ വലൗ ഇജ്തമഉ ലഹു. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, ലൻ യഖ്ലുഖു ദുബാബൻ, അവരൊരു ഈച്ചയെ പോലും പടക്കുകയില്ല, അവരൊരു ഈച്ചയെ പോലും പടക്കുകയില്ല. നിങ്ങൾ ആരാധിക്കുന്നത് ഔലിയാക്കന്മാരെയാണ് എങ്കിൽ അവർക്കതിനു സാധിക്കുകയില്ല, നബിമാരെയാണ് എങ്കിൽ അവർക്കതിനു സാധിക്കുകയില്ല, മലക്കുകളെയാണ് എങ്കിൽ അവർക്കതിനു സാധിക്കുകയില്ല, ജിന്നുകളെയാണ് എങ്കിൽ അവർക്കതിനു സാധിക്കുകയില്ല. ആധുനിക കാലഘട്ടത്തിലെ ജനങ്ങൾ ഇപ്പോൾ അവരുടെ ദൈവമായി കൊണ്ടാടുന്ന ശാസ്ത്രമാണ് എങ്കിൽ അതിനെ കൊണ്ട് ഒരു ഈച്ചയെ പടക്കാൻ സാധിക്കുകയില്ല. അവരൊരു ഈച്ചയെ പോലും പടക്കുകയില്ല. 1400 വർഷങ്ങൾക്ക് മുൻപ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലൻ യഖ്ലുഖു ദുബാബൻ, ഒരു ഈച്ചയെ അവർ പടക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്ക് ഒരിക്കലും തെറ്റുകയില്ല, അവർക്കതിനെ പടക്കാൻ കഴിയുകയില്ല. നിങ്ങൾ ആരാധിക്കുന്ന ഈ ആളുകൾ, വല ഇജ്തമഉ ലഹു, അവരെല്ലാം കൂടി അതിനു വേണ്ടി ഒരുമിച്ചു കൂടിയാലും, ജിന്നുകളും മനുഷ്യരും നബിമാരും ഔലിയാക്കന്മാരും ബുദ്ധിശാസ്ത്രജ്ഞന്മാരും ബുദ്ധിരാക്ഷസന്മാരും സർവരും ഒരുമിച്ച് കൂടിയാലും, ലൻ യഖ്ലുഖു ദുബാബൻ, അവർക്ക് ഒരീച്ചയെ പടക്കാൻ സാധിക്കുകയില്ല, കഴിഞ്ഞില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇൻ യസ്ലുബ്ഹുമു ദുബാബു ഷൈഅൻ ലാ യസ്തൻഖിദൂഹു മിൻ, അവരുടെ കയ്യിൽ നിന്ന് അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കവേ അവരുടെ പാത്രത്തിൽ നിന്ന് ഈച്ച ഒരു അരിമണി എടുത്തുകൊണ്ടുപോയാൽ, ലാ യസ്തൻഖിദൂ, അത് തിരിച്ചു പിടിക്കാൻ പോലും അവർക്ക് സാധിക്കുകയില്ല. അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ, ലയസ്തൻഖിദു, അവർക്ക് ആ ഈച്ചയെ തിരിച്ചു പിടിക്കാൻ പോലും സാധിക്കുകയില്ല. ശേഷം അള്ളാഹു പറയുന്നു, ദഉഫ ത്വാലിബു വൽ മത്ലൂബ്, ആ ഈച്ചയുടെ കയ്യിലുള്ള ഒരു മണി ഒറ്റ ഒരു അരി അത് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ആ ഈച്ചയുടെ പിറകിൽ ഓടുന്ന മനുഷ്യൻ അവനും ദുർബലനാണ്, വൽ മത്ലൂബ്, ആ പറക്കുന്ന ഈച്ചയും ദുർബലനാണ്. ദുർബലനായ ഒരു ഈച്ച, സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച സൃഷ്ടിപ്പിൽ അത്ഭുതം എത്രയാണ്, എത്ര ദുർബലമാണത്, എത്ര ശക്തിയില്ലാത്തതാണത്. അത് നിന്റെ കയ്യിൽ നിന്നൊരു ചെറിയ വസ്തു തട്ടിപ്പറിച്ചാൽ അത് തിരിച്ചു പിടിക്കാൻ നിനക്ക് സാധിക്കുകയില്ല. ആ പറക്കുന്ന ഈച്ചയും ദുർബലനാണ്, ആ ഈച്ചയുടെ പിന്നിൽ അതിനുവേണ്ടി ഓടുന്ന മനുഷ്യനും ദുർബലനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാകുന്നു അൽ ഖാലിഖ്, അവനാകുന്നു സൃഷ്ടാവ്. അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർ, പരിഹസിക്കുന്നവർ, നിഷേധിക്കുന്നവർ, ഈ കാണുന്നതെല്ലാം വെറുതെ ഉണ്ടായതാണ് എന്ന് പറയുന്നവർ, ശരി, നിങ്ങൾ പറയുന്നത് അംഗീകരിക്കാം, നിങ്ങളൊരു ഈച്ചയെ പടച്ചു കാണിച്ചിരുന്നുവെങ്കിൽ, ഇതൊരു നിസ്സാരമായ സൃഷ്ടിപ്പായിരുന്നുവെങ്കിൽ, ഒരു ഈച്ചയെ പടക്കാൻ നിങ്ങൾക്ക് സാധിച്ചിരുന്നെങ്കിൽ, ലൻ യഖ്ലുഖു ദുബാബൻ വലൗ ഇജ്തമഉ ലഹു, അവരെല്ലാവരും ഒരുമിച്ചാലും ഒരു ഈച്ചയെ പോലും പടക്കാൻ അവർക്ക് സാധിക്കുകയില്ല. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അൽ ഖാലിഖ്, അവൻ്റെ സൃഷ്ടിയും ഭൂമിയിൽ മനുഷ്യർ തങ്ങൾ സൃഷ്ടിച്ചതാണ് എന്ന് പറയുന്ന കാര്യങ്ങളും തമ്മിൽ പ്രകടമായ ചില വ്യത്യാസങ്ങളുണ്ട്. ചില ആളുകൾ ചോദിച്ചേക്കാം, മനുഷ്യർ ചിലതൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, മനുഷ്യർ ചിലതെല്ലാം ഉണ്ടാക്കാറുള്ളു, ഈ മേശ മനുഷ്യനുണ്ടാക്കിയതാണ്, ഈ കസേര മനുഷ്യനുണ്ടാക്കിയതാണ്. പണ്ഡിതന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പും മറ്റുള്ളവരുടെ സൃഷ്ടിപ്പും തമ്മിൽ വേർതിരിക്കുന്ന ചുരുങ്ങിയ ചില അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പ് ശൂന്യതയിൽ നിന്നാണ്, ഒന്നുമില്ലായിരുന്നു, ഒന്നുമില്ലായ്മയിൽ നിന്നാണ് അല്ലാഹു പടച്ചത്. മനുഷ്യന് ശൂന്യതയിൽ നിന്ന് ഒരു വസ്തുവും സൃഷ്ടിക്കാൻ സാധിക്കുകയില്ല. അസ്സലാമു അലൈക്കും. ശൂന്യതയിൽ നിന്ന് അവനൊരു മൺതരി പോലും പടക്കാൻ സാധിക്കുകയില്ല. ശൂന്യതയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സൃഷ്ടിച്ചത് പരിപൂർണ ശൂന്യതയിൽ നിന്നാണ്. അവൻ كان الله الله سبحانه وتعالى എന്നേ ഉണ്ടായിരുന്നു ولم يكن شيء മറ്റൊന്നും ഉണ്ടായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടുത്തെ ഹദീസിൽ വന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സൃഷ്ടിപ്പ് ശൂന്യതയിൽ നിന്നാണ് മറ്റുള്ളവർ എന്തെല്ലാം സൃഷ്ടിച്ചാലും അത് ഉള്ള വസ്തുവിൻ്റെ രൂപം മാറ്റലോ അതിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് മറ്റെന്തെങ്കിലും വസ്തു ഉണ്ടാക്കലോ ആണ് നമ്മൾ എന്തുണ്ടാക്കിയാലും ഉദാഹരണത്തിന് ഈ മേശ അത് മുൻപ് മരമായിരുന്നു അത് വേറെ രൂപത്തിലേക്ക് മാറ്റിയെന്ന് മാത്രം അതല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണം അത് അരിയായിരുന്നു വെള്ളമുണ്ടായിരുന്നു ഇവ രണ്ടും കൂട്ടിച്ചേർത്ത് മറ്റൊരു ഭക്ഷണമാക്കിയെന്ന് മാത്രം ഒരിക്കലും ശൂന്യതയിൽ നിന്നൊരു വസ്തുവിനെ സൃഷ്ടിക്കുക എന്നത് മനുഷ്യന് സാധിക്കുന്ന കാര്യമല്ല രണ്ടാമത്തെ കാര്യം അല്ലാഹു സുബ്ഹാനഹു വതആല ജീവനില്ലാത്തവക്ക് ജീവൻ നൽകുന്നു അത് മനുഷ്യന് സാധിക്കുന്ന കാര്യമേയല്ല ഒരു മനുഷ്യൻ ഇപ്പോൾ ഇവിടെ അങ്ങ് മരിച്ചു വീഴാണ് ലോകത്തുള്ള സർവരും ഒരുമിച്ച് കൂടിയാലും നോക്കൂ നിങ്ങൾ അയാളുടെ കയ്യിൽ അയാളുടെ അയാൾക്ക് മുൻപുണ്ടായിരുന്നതെല്ലാം ഉണ്ട് കൈയുണ്ട് കാലുണ്ട് ശരീരം അതുപോലെയുണ്ട് അതുപോലെയുണ്ട് ഒന്നും പോയിട്ടില്ല അയാൾ അവിടെ തന്നെ ഉണ്ട് എല്ലാ ഡോക്ടർമാരും ഒരുമിച്ചാലും മരിച്ചുപോയൊരു മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരിക എന്നത് അയാൾക്ക് റൂഹ് നൽകുക എന്നത് ആത്മാവ് നൽകുക എന്നത് ജീവൻ തിരിച്ചു നൽകുക എന്നത് ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല അല്ലാഹു സുബ്ഹാനഹു വതആല ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെ സൃഷ്ടിക്കുന്നു ജീവനുള്ള വസ്തുവിൽ നിന്ന് ജീവനില്ലാത്തതിനെ അവൻ പുറത്തു കൊണ്ടുവരുന്നു എങ്ങനെയാണ് ഈ പറഞ്ഞത് സംഭവിക്കുന്നത് ഉദാഹരണത്തിന് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് എന്തിൽ നിന്നാണ് ഒരു ബീജഗണത്തിൽ നിന്നാണ് അതിന് ജീവനുണ്ടോ അത് പുറത്തേക്ക് വരുന്ന സന്ദർഭത്തിൽ അതിന് വേദനയോ വികാരങ്ങളോ ഉണ്ടോ ഒന്നുമില്ല മാതാവിൻ്റെ ഗർഭപാത്രത്തിലേക്ക് അത് പ്രവേശിക്കുന്നു ഘട്ടങ്ങൾ മാറി മറിയുന്നു ആരാണ് അതിന് ജീവൻ നൽകിയത് അല്ലാഹു സുബ്ഹാനഹു വതആലയല്ലാതെ സർവ മനുഷ്യരും ഒരു ഇറച്ചി കഷ്ണത്തിന് ജീവൻ നൽകാൻ ശ്രമിച്ചാൽ സാധിക്കുമോ അവർക്ക് സാധിക്കുകയില്ല അല്ലാഹു സുബ്ഹാനഹു വതആല യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ് ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെ പുറത്തു കൊണ്ടുവരുന്നു ജീവനുള്ളതിൽ നിന്ന് അവൻ ജീവനില്ലാത്തതിനെ പുറത്തു കൊണ്ടുവരുന്നു മനുഷ്യൻ ജീവനുള്ളതാണ് ഇത് എവിടെ തൊട്ടാൽ വേദനിക്കുന്നുണ്ട് ജീവന്റെ അടയാളമാണത് എന്നാൽ ഇതേ ശരീരത്തിൽ തന്നെയാണ് താടിയും മുടിയും എല്ലാം ഉള്ളത് തൊട്ടാൽ വേദനിക്കുന്നുണ്ടോ ജീവനുള്ള ശരീരത്തിൽ നിന്നാണ് ജീവനില്ലാത്ത ഈ വസ്തു പുറത്തു വരുന്നത് താടിയും മുടിയും തൊട്ടാൽ അതിന് വേദനിക്കില്ല അത് ജീവനില്ല ജീവനുള്ളതിൽ നിന്ന് അവൻ ജീവനില്ലാത്തതിനെ പുറത്തു കൊണ്ട് മനുഷ്യനിത് സാധിക്കുകയില്ല മൂന്നാമത്തെ കാര്യം അല്ലാഹു സുബ്ഹാനഹു വതആല മുൻമാതൃകയില്ലാതെ പടച്ചവനാണ് ബദീഉ സമാവാതി വൽ അർദ് ആകാശഭൂമികളെ മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാണ് അവൻ മനുഷ്യന്റെ സൃഷ്ടിപ്പ് മുൻമാതൃകകളെ കടമെടുത്തുകൊണ്ടുള്ളതാണ് അവൻ എന്ത് പടച്ചാലും അത് പ്രകൃതിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച കാര്യങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സൃഷ്ടിപ്പും മനുഷ്യന്റെ സൃഷ്ടിപ്പും തമ്മിൽ താരതമ്യം ചെയ്യാൻ പോലും സാധിക്കാത്തത്ര അന്തരമുണ്ട് അല്ലാഹുവാണ് എൻ്റെ സൃഷ്ടാവ് എന്ന് മനസ്സിലാക്കുന്ന ഒരു മനുഷ്യൻ അത് തിരിച്ചറിയുന്ന ഒരു വ്യക്തി അത് അവൻ്റെ ഹൃദയത്തിൽ ചെലുത്തേണ്ട പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളുണ്ട് അതിലൊന്നാമത്തെ കാര്യം അല്ലാഹു സുബ്ഹാനഹു വതആലയോടുള്ള അവൻ്റെ ബാധ്യതയും കടപ്പാടും തിരിച്ചറിയുക എന്നതാണ് അല്ലാഹുവിനോട് അവൻ നന്ദിയുള്ളവനായി തീരുക എന്നതാണ് നോക്കൂ നിങ്ങൾ ഭൂമിയിൽ മനുഷ്യർ ജനിച്ചു വീണാൽ അവൻ ഏറ്റവും വലിയ കടപ്പാടുള്ളവരായി കാണുന്നവരിൽ ഒരാൾ അവൻ്റെ ഉമ്മയാണ് അവൻ്റെ വാപ്പയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഒരു സഹാബി വന്നുകൊണ്ട് ചോദിച്ചു മൻ അഹഖു അന്നാസി ബിഹുസ്നി സഹാബതി എൻ്റെ ഏറ്റവും നല്ല പെരുമാറ്റത്തിന് അർഹതയുള്ളവരാരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഉമ്മുക്ക നിൻ്റെ ഉമ്മയാണ് പിന്നെ ആരാണ് സുമ്മമൻ പിന്നീട് ആരാണ് ഉമ്മുക്ക നിൻ്റെ ഉമ്മയാണ് സുമ്മമൻ പിന്നെ ആരാണ് ഉമ്മുക്ക നിൻ്റെ ഉമ്മയാണ് പിന്നെ ആരാണ് സുമ്മ അബൂക്ക് നിൻ്റെ പിതാവാണ് ഏറ്റവും വലിയ ബാധ്യത ഉമ്മയോടും ഉപ്പയോടുമാണ് ഉള്ളത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ സൃഷ്ടികളുടെ കൂട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇത്ര വലിയ ബാധ്യതയും കടപ്പാടും അവരോടുണ്ടായത് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് നോക്കൂ വല ഫലാ തഖുൽ ലഹുമാ ഉഫ്ൻ ഛേ എന്ന ഒരു വാക്ക് ഇഷ്ടപ്പെടാത്ത ഒരു മുഖഭാവം അവരുടെ മുന്നിൽ എടുക്കാൻ പാടില്ല. ഫലാ തഖുല്ലഹുമ ഉഫ്, അതുപോലും അവരോട് കാണിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് ഇത്ര വലിയ കടപ്പാടുണ്ടായത്? ഈ ഭൂമിയിലേക്ക് നീ വന്നെത്താനുള്ള കാരണം നിന്റെ വാപ്പയും ഉമ്മയുമാണ്. അവർ നിന്നെ പഠിച്ചവരല്ല, നിന്നെ സൃഷ്ടിച്ചവരല്ല. ഈ ഭൂമിയിലേക്ക് നീ വന്നെത്താൻ കാരണമായവർ അവരാണ്. അവരോട് ഇത്രമാത്രം വലിയ കടപ്പാടുണ്ട് എങ്കിൽ നിന്നെ സൃഷ്ടിച്ചവനോട് നിനക്ക് എത്ര വലിയ കടപ്പാടുണ്ടായിരിക്കണം. അതുകൊണ്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബീമാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമ. നിന്റെ മാതാവും നിന്റെ പിതാവും അല്ലാഹുവിൽ പങ്കുചേർക്കാൻ നിന്നെ നിർബന്ധിച്ചാൽ നീ അവരെ അനുസരിക്കരുത്. എത്ര വലിയ കടപ്പാടുണ്ട് എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആലയോടുള്ള കടപ്പാടിന് ശേഷമാണ് അവരോടുള്ള കടപ്പാട് വരുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, അല്ലാഹുവാണ് നിന്നെ സൃഷ്ടിച്ചത് എന്നറിയുമ്പോൾ അവനോടുള്ള നിന്റെ കടപ്പാട് നീ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യനാകട്ടെ, അവനെ സംബന്ധിച്ചിടത്തോളം അവനൊരാൾക്കൊരു ഉപകാരം ചെയ്തു കൊടുത്ത് അതിനൊരു നന്ദി തിരിച്ചു കിട്ടിയില്ല എങ്കിൽ അവൻ്റെ മനസ്സിൽ പ്രയാസമുണ്ടാകും. ഒന്നും വേണ്ട, ഒരാൾ യാത്ര ചെയ്യാൻ വഴിയിലൊരു മനുഷ്യൻ കൈ കാണിച്ചു, ഒന്ന് അവിടെ വരുന്നാക്കി തരണം. അവൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ബാക്കിലൊന്നിരുത്തിയാൽ മതി, അയാളെ കയറ്റിയിരുത്തി. ആ ഒരു 2-3 kilometers അയാളെ വണ്ടിയിലൊന്നിരുത്തി അവിടെ കൊണ്ടുപോയി ഇറക്കി കൊടുത്തു. അയാളൊന്നും പറയാതെ തിരിച്ചങ്ങ് പോയാൽ, അന്ന കാണട്ടോ ഒന്നുപോലും പറയാതെ, നിന്നെ മൈൻഡ് ചെയ്യാതെ തിരിച്ചു പോയാൽ എന്തായിരിക്കും നിന്റെ മനസ്സിലുണ്ടാവാം? എന്തൊരു മനുഷ്യനാണ് ഇയാൾ എന്ന് നീ ചിന്തിച്ചേക്കാം. മനുഷ്യൻ അവൻ നന്മകൾ ചെയ്താൽ നന്ദി പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവനാണ് നിന്നെ സൃഷ്ടിച്ചത്, അതിനേക്കാൾ വലിയ നിഅമത്ത് എന്താണുള്ളത്? അത് കഴിഞ്ഞതിന് ശേഷമാണ് മറ്റെന്ത് അനുഗ്രഹങ്ങളും ഉള്ളത്. കഴിഞ്ഞില്ല, അവനാണ് നിനക്ക് നിന്റെ മാതാവിനെ സൃഷ്ടിച്ചത്, അവനാണ് നിനക്ക് വേണ്ടി നിന്റെ പിതാവിനെ സൃഷ്ടിച്ചത്, അവനാണ് നിനക്ക് വേണ്ടി കാണുന്ന ഭൂമിയെ പടച്ചത്, അവനാണ് നിനക്ക് വേണ്ടി ഈ ഭൂമിയിൽ സൗകര്യപ്പെടുത്തുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം സൃഷ്ടിച്ചത്. വആതാകും മിൻ കുല്ലി മാ സഅൽതുമു, നിങ്ങൾ ചോദിച്ചതെല്ലാം അവൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. സർവ്വതും അവനാണ് നിങ്ങൾക്ക് സൃഷ്ടിച്ചത്. എന്നിരിക്കെ അള്ളാഹു സുബ്ഹാനഹു വതആലയോടുള്ള കടപ്പാട് എത്ര വലുതാണ്! അതുകൊണ്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിച്ചത്, യാ അയ്യുഹൽ ഇൻസാനു മാ ഗറക ബിറബ്ബികൽ കരീം അല്ലദീ ഖലഖക അല്ലദീ ഖലഖക. യാ അയ്യുഹൽ ഇൻസാൻ, അല്ലയോ മനുഷ്യ, മാ ഗറക ബിറബ്ബികൽ കരീം, അങ്ങേറ്റം നന്മകൾ നിനക്ക് നൽകിയ നിന്റെ റബ്ബിന്റെ കാര്യത്തിൽ നീ എങ്ങനെയാണ് വഞ്ചിതനായി പോയത്? അല്ലദീ ഖലഖക, അവനാണ് നിന്നെ സൃഷ്ടിച്ചത്, നിന്നെ പഠിച്ചത് അവനാണ്, അവനാണ് നിന്നെ സൃഷ്ടിച്ചത് എന്നിരിക്കെ എങ്ങനെയാണ് നീ ഇത് വിസ്മരിച്ചു പോകുന്നത്? ഫസവ്വാക ഫഅദലക, നിന്നെ ശരിയായ രൂപത്തിൽ രൂപപ്പെടുത്തിയവൻ, നിനക്ക് കൃത്യമായ രൂപഭാവങ്ങൾ നൽകിയവൻ. ഫീ അയ്യി സൂറത്തിൻ മാ ശാ അറക്കബക, എത്ര മനോഹരമായ രൂപത്തിലാണ് അള്ളാഹു നിന്നെ പടച്ചിരിക്കുന്നത് എന്നിരിക്കെ നീ എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയോട് നന്ദി കേട് കാണിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ ചോദിച്ചു, അയ്യു ദംബി അഅ്ദം, ഏറ്റവും വലിയ തിന്മ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക. അൻ തജ്അല ലില്ലാഹി നിദ്ദ, നീ അല്ലാഹുവിന് ഒരു പങ്കാളിയെ നിശ്ചയിക്കലാൻ, എങ്ങനെയായിരിക്കെ? വഹുവ ഖലഖക, അവനാണ് നിന്നെ സൃഷ്ടിച്ചത് എന്നിരിക്കെ. നോക്കൂ നിങ്ങൾ, വഹുവ ഖലഖക, അവനാണ് നിന്നെ പടച്ചത്. സഹോദര, മുസ്ലിമാകട്ടെ മുസ്ലിം അല്ലാത്തവനാകട്ടെ, ചിന്തിക്കുക, നിന്നെ പടച്ച റബ്ബ് ആരാണ്? ആരാണ് നിന്നെ സൃഷ്ടിച്ചത്? ആരാണ് നിനക്ക് കൈകൾ നൽകിയത്, കാൽ നൽകിയത്, കാണാനുള്ള കണ്ണ് നൽകിയത്? ഇങ്ങനെയൊരു ശ്രദ്ധാവുണ്ടായിരിക്കുക, അവനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക എന്നത്, അവന് നന്ദി പറയാതിരിക്കുക എന്നത്, അവന് ശുക്ർ ചെയ്യാതിരിക്കുക എന്നത്, അവൻ പറഞ്ഞ കൽപ്പനകൾ അനുസരിക്കാതിരിക്കുക എന്നത്, അതിനേക്കാൾ വലിയ അതിക്രമം മറ്റേതാണുള്ളത്? നേരത്തെ പറഞ്ഞതുപോലെ ബൈക്കിന്റെ മുകളിൽ കയറിയാൽ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിൽ നിനക്ക് പ്രയാസമുണ്ടാകുന്നുണ്ട് എങ്കിൽ നീ നിന്റെ റബ്ബിനോട് ചെയ്യുന്ന, നിന്റെ സൃഷ്ടിച്ചവനോട് ചെയ്യുന്ന, നിനക്ക് അനുഗ്രഹങ്ങൾ നൽകിയ റബ്ബിനോട് നീ ചെയ്യുന്ന അതിക്രമം എത്ര വലുതാണ്! ഇന്ന ശിർക ലദുൽമുൻ അദീം, തീർച്ചയായും ശിർക്ക് ഏറ്റവും വലിയ പാപമാണ്. ഇതുകൊണ്ടാണ് അവനാണ് നിന്നെ സൃഷ്ടിച്ചത്, എന്നിരിക്കെ അവൻ നൽകിയ സൃഷ്ടിപ്പ്, അവൻ നൽകിയ അനുഗ്രഹങ്ങൾ, അവൻ നൽകിയ നിഅമത്തുകൾ, അവൻ നൽകിയ സൗകര്യങ്ങൾ, അത് അല്ലാഹുവല്ലാത്തവരിലേക്ക് നീ ചേർത്തി പറയുന്നുണ്ട് എങ്കിൽ, അല്ലാഹുവല്ലാത്തവരിലേക്കാണ് നീ പ്രാർത്ഥനകളുമായി ചെല്ലുന്നത് എങ്കിൽ, അല്ലാഹുവല്ലാത്തവരോടാണ് നീ തേടുന്നത് എങ്കിൽ, നിന്നെക്കാൾ വലിയ അതിക്രമി മറ്റാരാണുള്ളത്? അല്ലാഹുവാണ് ഖാലിഖ്, അവനാണ് സൃഷ്ടാവ് എന്ന വിശ്വാസം അതൊരു മുഅ്മിനിൻ്റെ ഹൃദയത്തിൽ ഈമാനിൻ്റെ തുടക്കമാണ്. അല്ലാഹുവാണ് എന്നെ പടച്ചത്, എൻ്റെ ഈ ശരീരത്തിലെ ഓരോ രോമങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല അനുസരിക്കേണ്ടതാണ്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഇസ്ലാമിലെ നിയമങ്ങൾ പറഞ്ഞു കൊടുത്താൽ അത് പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ വസ്ത്രം ധരിക്കരുത്, ഇങ്ങനെ താടി വെക്കണം, ഇങ്ങനെ മുടിവെട്ടാൻ പാടില്ല, ഇങ്ങനെ നിന്റെ സമ്പത്ത് എടുക്കാൻ പാടുള്ളൂ. അവൻ പറയും, എന്താണ് അവൻ പറയുക? ഇതൊക്കെ എൻ്റെ വ്യക്തിപരമായ കാര്യമാണ്, ഇതിലൊന്നും ഇസ്ലാം ഇടപെടണ്ട, ഇതൊക്കെ എനിക്ക് തോന്നിയതുപോലെ ഞാൻ ചെയ്യും. എൻ്റെ ശരീരം അള്ളാഹു സൃഷ്ടിച്ചതാണ്, അതെങ്ങനെയായിരിക്കണമെന്ന് പറയേണ്ടത് നിന്റെ റബ്ബാണ്, അവനാണത് പറയാനുള്ള അധികാരമുള്ളത്. അതുകൊണ്ടല്ലേ സഹോദര നാം പറയുന്നത്, ഖുൽ ഇന്ന സലാതി വ നുസുക്കി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എൻ്റെ നിസ്കാരവും എൻ്റെ ബലികർമ്മങ്ങളും എൻ്റെ ജീവിതവും എൻ്റെ മരണം ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിനാണ്. അപ്പോൾ സഹോദര, ഒന്നാമത്തെ കാര്യം അൽ ഖാലിഖ്, അള്ളാഹു നിന്റെ സൃഷ്ടാവാണ് എന്നത് നീ അംഗീകരിക്കലാണ്. രണ്ടാമത്തെ കാര്യം അൽ മാലിക്, അല്ലാഹു സുബ്ഹാനഹു വതആല അവനാണ് നിന്റെ ഉടമസ്ഥൻ, അല്ല സർവ പ്രപഞ്ചത്തിൻ്റെയും ഉടമസ്ഥൻ അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഖുൽ اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير انك على كل شيء قدير. الله عند رسوله പറയുക, قل اللهم مالك الملك, الله هو مالك الملك സർവ അധികാരത്തിന്റെയും ഉടമസ്ഥനായവനെ, തുഅതിൽ മുൽക മൻ തശാ നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അധികാരം നൽകുന്നു, വതൻസിഉൽ മുൽക മിമ്മൻ തശാ നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ അധികാരം എടുത്തു കളയുന്നു. ചിന്തിക്കുക, ഫിർഔൻ അവൻ പറഞ്ഞു, ഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഈ നദികൾ ഈ അരുവികൾ അതൊഴുകുന്നത് എൻ്റെ അടിയിലൂടെയാണ്, ഈ മിസർ അതിനെ ഭരിക്കുന്നത് ഞാനാണ്. അവനിപ്പോൾ എവിടെയാണുള്ളത്? എന്ന് പറഞ്ഞ ഫിർഔൻ അവൻ എവിടെയാണുള്ളത്? അല്ലാഹു അവനെ നശിപ്പിച്ചു. എത്രയെത്ര വലിയ സ്വേച്ഛാധിപതികൾ, ലോകം ഭരിക്കുന്നവരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞവർ. തുഅതിൽ മുൽക മൻ തശാ നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അധികാരം നൽകുന്നു. അവൻ്റെ അധികാരം അവൻ ഉദ്ദേശിക്കുന്നതെല്ലാം അവന് നേടിക്കൊടുക്കുമായിരുന്നെങ്കിൽ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. തുഅതിൽ മുൽക മൻ തശാ, എത്രയെത്ര ദുർബലരായ ആളുകൾ അവർ ഭരണാധികാരികളായി വന്നു, അടിച്ചമർത്തപ്പെട്ട ബനു ഇസ്രായേലുകാർ, അവർ മിസറിൻ്റെയും ഇസ്രായേലിൻ്റെയും ഫിലസ്തീനിൻ്റെയും അധികാരികളായി മാറി. അള്ളാഹു അവർക്ക് അധികാരം നൽകി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് അവിടുന്ന് പുറത്താക്കപ്പെട്ടു. അവിടുത്തെ വിശ്വസിക്കപ്പെട്ടതിൻ്റെ പേരിൽ അമ്മാറും യാസിറും സുമയ്യയും ബിലാലും മർദ്ദിക്കപ്പെട്ടു, എത്രയോ പേർ വധിക്കപ്പെട്ടു, അവർ ബഹിഷ്കരിക്കപ്പെട്ടു, നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, അവരുടെ സമ്പത്തുകൾ കൊള്ളയടിക്കപ്പെട്ടു. വർഷങ്ങൾക്ക് ശേഷം അവർ തിരിച്ചു വന്നു. എങ്ങനെ? ഭരണാധികാരികളായിക്കൊണ്ട്. മക്ക മാത്രമല്ല, മക്കയുടെ ചുറ്റുഭാഗങ്ങളിലുള്ള നാടുകൾ, എന്തിനധികം അക്കാലഘട്ടത്തിലെ രാജാക്കന്മാരായിരുന്ന പേർഷ്യയെയും റോമയെയും അവർ കൈക്കലാക്കി, അവരതിൻ്റെ ഭരണാധികാരികളായി മാറി. കാലങ്ങൾക്ക് മുൻപ് മക്കയിൽ മക്കയിൽ ജീവിച്ചിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ആ പറഞ്ഞ രാജ്യങ്ങളുടെ എല്ലാം ഭരണാധികാരിയായി മാറി. തുഅതിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ, അധികാരം അല്ലാഹു നീ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നു, ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് എടുത്തു കളയുന്നു. വതുഇസ്സു മൻ തശാ നീ ഉദ്ദേശിക്കുന്നവർക്ക് പ്രതാപം നൽകുന്നു. വതുദില്ലു മൻ തശാ നീ ഉദ്ദേശിക്കുന്നവരെ നീ അപമാനിക്കുന്നു. ബിയദികൽ ഖൈർ, സർവ നന്മകളും നിന്റെ കയ്യിലാണുള്ളത്. ഇന്നക അല കുല്ലി ഷൈഇൻ ഖദീർ, നീ എല്ലാത്തിനും കഴിവുള്ളവനാണ്. അള്ളാഹു സർവ അധികാരത്തിൻ്റെയും ഉടമസ്ഥനാണ്. എന്നാൽ മനുഷ്യരുടെ അവസ്ഥ എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഖുലിദുഉല്ലദീന സഅംതും മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ പറയുക, ഖുലിദ്ഉ അല്ലദീന സഅംതും മിൻ ദൂനില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന് പുറമെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരാളുകൾ ഉണ്ടാകട്ടെ, അവരെ നിങ്ങൾ വിളിക്കുക. ലാ യംലികൂന മിസ്ഖാല ദറത്തിൻ ഫിസ്സമാവാതി വലാ ഫിൽ അർദ്, ലാ യംലികൂന മിസ്ഖാല ദറ, അവരുടമപ്പെടുത്തുന്നില്ല, അവരുടെ അധികാരത്തിലില്ല. മിസ്ഖാല ദറ, മിസ്ഖാൽ ദറ എന്ന് പറഞ്ഞാൽ മുഫസ്സിരീങ്ങൾ പറഞ്ഞു, ഒരു ഉറുമ്പ്, കറുത്ത ഉറുമ്പ്, തീരെ ഭാരമില്ലാത്ത, ഊതിയാൽ തെറിച്ചു പോകുന്ന, ശരത്തിൽ കയറിയാൽ ചിലപ്പോൾ അറിയുക പോലും സാധിക്കാത്ത അത്ര ചെറിയ ഉറുമ്പ്, അതിൻ്റെ കാലാണ്, അതാണ് മിസ്ഖാൽ ദറ, അതാണ് മിസ്ഖാൽ ദറ എന്ന് പറഞ്ഞാൽ. ലാ യംലികൂന മിസ്ഖാല ദറത്തിൻ ഫിസ്സമാവാതി വലാ ഫിൽ അർദ്, ആകാശങ്ങളിലാകട്ടെ ഭൂമിയിലാകട്ടെ ഒരു ഉറുമ്പിൻ്റെ കാലടിപ്പാട് പോലും അവരുടമപ്പെടുത്തുന്നില്ല. അവർക്ക് സ്വന്തമായി ഉടമപ്പെടുത്തി എന്ന് പറയാൻ സാധിക്കുന്ന ഒന്നുമില്ല. വമാ ലഹും ഫീഹിമാ മിൻ ശിർക്കിൻ, വേണ്ട, അവർക്ക് സ്വയം ഉടമപ്പെടുത്തിയതാണ് എന്ന് പറയേണ്ടതില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല, അവനോടൊപ്പം ഉടമസ്ഥാവകാശത്തിൽ പങ്കുചേരുന്നവരായി ആരെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒരാളില്ല. വമാ ലഹു മിൻഹും മിൻ ദഹീർ, ഈ കാണുന്ന ആകാശങ്ങളും ഭൂമിയും അതിലൊരു ഉറുമ്പിൻ്റെ കാലടിപ്പാട് പടക്കുന്നതിൽ അള്ളാഹുവിനെ സഹായിച്ച ഒരു സഹായവുമില്ല. മൂന്ന് കാര്യമാണ് അള്ളാഹു പറഞ്ഞത്. ഒന്ന്, ലാ യംലികൂൻ, അവർക്ക് ഉടമസ്ഥാവകാശമില്ല, അവർ സ്വയമായി ഉടമപ്പെടുത്തുന്ന ഒന്നുമില്ല, കാരണം അവർ പഠിച്ചിട്ടില്ല. രണ്ട്, അള്ളാഹു അവൻ്റെ സൃഷ്ടിപ്പിൽ പങ്കാളിത്തം അവർക്ക് നൽകിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഉറുമ്പിൻ്റെ കാലടിപ്പാടിൻ്റെ കാര്യത്തിലെങ്കിലും ഏതെങ്കിലും ഒരു നബിക്കോ ഏതെങ്കിലും ഒരു മലക്കിനോ അള്ളാഹു സുബ്ഹാനഹു വ തആല പങ്കാളിത്തം നൽകിയിട്ടുണ്ടോ? ഇല്ല, ഒരാൾക്കും പങ്കാളിത്തമില്ല, സർവ്വതും അള്ളാഹുവിൻ്റെതാണ്. കഴിഞ്ഞില്ല, ആ കാണുന്ന സൃഷ്ടിപ്പിൽ ഒരു ഉറുമ്പിൻ്റെ കാലെങ്കിലും പടക്കാൻ അള്ളാഹുവിനെ സഹായിച്ച ഏതെങ്കിലും ഒരു മലക്കോ ഏതെങ്കിലും ഒരു ജിന്നോ ഏതെങ്കിലും ഒരു മനുഷ്യനോ ഉണ്ടോ? ഇല്ല. പിന്നെങ്ങനെയാണ് നിങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിക്കുക? അവരോട് നിങ്ങൾ തേടുന്നത് എന്തിനാണ്? നിങ്ങളെ ബാധിക്കുന്ന പ്രയാസം മാറ്റിത്തരാൻ വേണ്ടിയാണ്. അവർക്കൊരു ഉറുമ്പിൻ്റെ കാലടിപ്പാട് പോലും ഉടമപ്പെടുത്താൻ കഴിയുന്നില്ല എങ്കിൽ എങ്ങനെയാണ് അവർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുക? അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം, അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ചിന്തിക്കണം, അവർക്കൊരു ഉറുമ്പിൻ്റെ കാലടിപ്പാട് പോലും ഉടമപ്പെടുത്താൻ കഴിയില്ലെങ്കിൽ എങ്ങനെയാണ് അവർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകാൻ സാധിക്കുക? അറബിയിൽ പറയാറുണ്ട്, ഫാഖിദു ഷൈഇ ലാ യുഅ്തി, കയ്യിലൊന്നുമില്ലാത്തവന് മറ്റൊരുത്തന് കൊടുക്കാനും സാധിക്കുകയില്ല. എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ എനിക്ക് നൽകാൻ സാധിക്കുക? നബിമാർക്കോ മലക്കുകൾക്കോ ജിന്നുകൾക്കോ ഒരു സൃഷ്ടിപ്പുകൾക്കോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഉടമസ്ഥാവകാശവും നൽകിയിട്ടില്ല. അവനാണ് സർവ്വതിൻ്റെയും ഉടമസ്ഥൻ. അതുകൊണ്ട് അവനോട് ചോദിക്കുക, എത്ര എളുപ്പമാണ് കാര്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനാണ് മാലിക്കുൽ മുൽക്ക്, സർവ്വ അധികാരത്തിൻ്റെയും ഉടമസ്ഥൻ. ചില ആളുകൾ ചോദിച്ചേക്കാം, എനിക്കും അധികാരമുണ്ടല്ലോ, എനിക്കെൻ്റെ വീടുണ്ടല്ലോ, എനിക്കെൻ്റെ വാഹനമുണ്ടല്ലോ, എൻ്റെ സൗകര്യങ്ങളുണ്ടല്ലോ. പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പും മനുഷ്യരുടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അധികാരവും മനുഷ്യരുടെ അധികാരവും വേർപിരിയുന്ന, അവ രണ്ടും അങ്ങേറ്റം അകലേക്കാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ചില വ്യത്യാസങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ അധികാരം സർവാധികാരമാണ്, അതിന് അതിരുകളില്ല, പരിധികളില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അധികാരത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടാത്ത ഒരു ചെറിയ മണൽത്തരി പോലുമില്ല. ലാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹ, ഒരു ഇല പോലും അവൻ അറിയാതെ വീഴുന്നില്ല. അവൻ്റെ അധികാരം സമ്പൂർണമാണ്. എന്നാൽ നമ്മൾ ഓരോരുത്തരുടെയും അധികാരം പരിധിയുള്ളതാണ്. എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ വീടിൻ്റെ അപ്പുറത്ത് എനിക്ക് അധികാരമില്ല എന്നാണ്. ഇതെൻ്റെ വീടാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് എനിക്ക് അധികാരമില്ല എന്നാണ്. അത് മറ്റൊരുത്തൻ്റെതാണ്. ആളുകൾ പറയാറുണ്ട് സ്വാതന്ത്ര്യത്തെക്കുറിച്ചും മറ്റുമൊക്കെ പറയുമ്പോൾ, നിനക്ക് സ്വാതന്ത്ര്യമുണ്ട് ഏതുവരെ? മറ്റൊരുത്തൻ്റെ മൂക്കിൽ നിൻ്റെ കൈ തട്ടാത്തിടത്തോളം കാലം. നിനക്ക് കൈ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കാം, പക്ഷെ വേറൊരുത്തൻ്റെ മൂക്കിൻ്റെ തുമ്പത്ത് അത് അവസാനിക്കുമെന്നാണ്. നിൻ്റെ അധികാരം പരിമിതമാണ്, തീർത്തും പരിമിതമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അധികാരം അവസാനമില്ലാത്തതാണ്, അതിരുകളില്ലാത്തതാണ്. രണ്ടാമത്തേത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അധികാരം തുടക്കമോ അവസാനമോ ഇല്ലാത്തതാണ്. അവൻ എന്നേ മാലിക്കുൽ മുൽക്കാണ്, സർവ്വാധികാരത്തിൻ്റെയും ഉടമസ്ഥനാണ്. ആകാശ ഭൂമികളെ സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ അവൻ സർവ്വതിൻ്റെയും ഉടമസ്ഥനാണ്. അവൻ എന്നെന്നും അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. അവൻ്റെ അധികാരം നഷ്ടപ്പെടുകയോ വർദ്ധിക്കുകയോ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നതുപോലെ, യാ ഇബാദി ലൗ അന്ന അവ്വലകും വആഖിറകും വഇൻസകും വജിന്നകും കാനൂ അലാ അത്ഖാ ഖൽബി റജുൽ വാഹിദ് മാ സാദ ദാലിക മിൻ മുൽക്കി ഷൈഅ. എൻ്റെ അടിമകളെ, എൻ്റെ ദാസന്മാരെ, നിങ്ങളിൽ ആദ്യത്തെയാൾ മുതൽ അവസാനത്തെയാൾ വരെ, നിങ്ങളിലെ മനുഷ്യരും നിങ്ങളിലെ ജിന്നുകളും എല്ലാവരും ഏറ്റവും നല്ല ഹൃദയമുള്ള ഒരു മനുഷ്യൻ്റെ അവസ്ഥയിലാണ് എങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയമാണ് സർവ മനുഷ്യർക്കും സർവ ജിന്നുകൾക്കുമെങ്കിലും, മാ സാദ ദാലിക മിൻ മുൽക്കി ഷൈആ, എൻ്റെ അധികാരത്തിൽ അതൊന്നും വർദ്ധിപ്പിക്കുകയില്ല. എൻ്റെ അധികാരം പഴയതുപോലെ തന്നെയാണ്, അതിൽ വർധനവോ അതിൽ എന്തെങ്കിലും കൂടാനോ കുറയാനോ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അധികാരം തുടക്കമോ അവസാനമോ ഇല്ലാത്തതാണ്. എന്നാൽ മനുഷ്യൻ്റെ അധികാരം പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, അൽ മുൽഖു ഇമ്മ തുഫാരിഖുഹു വ ഇമ്മ യുഫാരിഖുക, ഏതൊരു അധികാരമാകട്ടെ, സമയം
الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് أشهد أن محمد رسول الله حي على الصلاة حي على الصلاة الفلاح حي على الفلاح الله أكبر الله لا إله إلا الله
പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, അൽ മുൽഖു ഇമ്മ തുഫാരിഖുഹു വ ഇമ്മ യുഫാരിഖുക, മനുഷ്യൻ നേടിയെടുക്കുന്ന ഏതൊരു അധികാരമാകട്ടെ, ഇമ്മ യുഫാരിഖുഹു, ഒന്നല്ലെങ്കിൽ മനുഷ്യൻ അതിനെ വിട്ടുപിരിയും, ഒന്നല്ലെങ്കിൽ മനുഷ്യൻ അതിനെ വിട്ടുപിരിയും, നീ എത്ര വലിയ വീടുണ്ടാക്കിയാലും നീ കാലാകാലം അതിൽ വസിക്കാൻ പോകുന്നില്ല, നീ അതിനെ വിട്ടുവരും. ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തുൻ, നീ മരിക്കുന്നതാണ്, സർവരും മരിക്കുന്നതാണ്. ഔ യുഫാരിഖുഹു മുൽക്കു, അതല്ലെങ്കിൽ അധികാരം അവനെ തൊട്ട് വേർപിരിയും. ഉദാഹരണത്തിന് ഈ മൊബൈൽ ഇപ്പോൾ എൻ്റേതാണ്. ഇത് ഒന്നല്ലെങ്കിൽ ഒരാൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചേക്കാം, അതല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടേക്കാം, അതുമല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടേക്കാം. കാലാകാലം എൻ്റെ കയ്യിൽ എന്തായാലും നിലനിൽക്കുകയില്ല. ഞാൻ ജീവിച്ചിരിക്കുകയാണ് എങ്കിൽ തന്നെ ഇത് കയ്യിൽ നിന്ന് വേർപെട്ടു പോയേക്കാം. ഇനി എത്ര കാലം ഞാൻ ജീവിച്ചാലും ഒരു ദിവസം ഞാൻ അതിനെ പിരിഞ്ഞു പോകേണ്ടി വരും. അൽ മുൽക്കു ഇമ്മാ യുഫാരിഖുക ഔ തുഫാരിഖുഹു, അധികാരം എത്രയെല്ലാം വലുതാണ് എങ്കിലും ഒന്നല്ലെങ്കിൽ നീ അതിനെ പിരിയും, അല്ലെങ്കിൽ അത് നിന്നെ പിരിയും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അധികാരം അവസാനമില്ലാത്തതാണ്. മാത്രമല്ല, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിൻ്റെ സമ്പൂർണമായ അധികാരം പ്രകടമാകുന്നത്, കൂടുതൽ അവന് ബോധ്യപ്പെടുന്നത് മരണത്തിന് ശേഷമാണ്. മാലികി യൗമുദ്ദീൻ, യൗമുദ്ദീനിൻ്റെ ദിവസം, പ്രതിഫല നാളിൻ്റെ ദിവസം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് മാലിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നതുപോലെ യഖ്ബിദുല്ലാഹുൽ അർദ വ യത്വി സമാവാതി ബിയമീനി, അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാൾ സംഭവിച്ചാൽ ഭൂമി അവൻ ചുരുട്ടിപ്പിടിക്കും, ഭൂമി അവൻ കയ്യിലെടുക്കും, ആകാശത്തെ അവൻ ചുരുട്ടിപ്പിടിക്കും. സുമ്മ യഖൂൽ, പിന്നീട് അവൻ പറയും, അനൽ മലിക്, ഞാനാണ് രാജാവ്. ഐന മുലൂക്കുൽ അർദ്, ഭൂമിയിലെ രാജാക്കന്മാരെവിടെ? അനൽ മലിക് ഐന മുലൂക്കുൽ അർദ്, ഞാനാണ് രാജാവ്, ആരാണ്, എവിടെയാണ് ഭൂമിയിലെ രാജാക്കന്മാർ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അധികാരം സമ്പൂർണമാണ്, അത് അവസാനിക്കാത്തതാണ്. ഈ പറഞ്ഞ പാഠം ഹൃദയത്തിൽ ചെലുത്തേണ്ട ചില സ്വാധീനങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് സർവ്വതിൻ്റെയും ഉടമസ്ഥൻ എന്ന് മനസ്സിലാക്കുമ്പോൾ, സഹോദര, ഒരു മുഅ്മിൻ എന്തെല്ലാം മസായിബുകൾ, മുസീബത്തുകൾ, ഉപദ്രവങ്ങൾ, പ്രയാസങ്ങൾ അവനെ ബാധിച്ചാലും, അവൻ്റെ കയ്യിൽ നിന്ന് എത്രയെല്ലാം വിലപ്പെട്ട കാര്യം നഷ്ടപ്പെട്ടാലും അവനറിയാം അല്ലാഹുവാണ് നൽകിയത്, അല്ലാഹുവാണ് തിരിച്ചെടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച വീടുകളിൽ പോയാൽ, മരണപ്പെട്ട ആളുകളുടെ വീടുകളിലേക്ക് പോയാൽ അവരെ സമാശ്വസിപ്പിക്കുമ്പോൾ ഉപയോഗിച്ച വാക്ക് എന്താണ്? ഇന്ന ലില്ലാഹി മാ അഖദ് വലഹു മാ അഅതാ വകുല്ലു ഷൈഇൻ ഇൻദല്ലാഹി ബിഅജലി മുസമ്മ. ഇന്ന ലില്ലാഹി മാ അഖദ്, അള്ളാഹു നിന്നിൽ നിന്ന് എടുത്തിരിക്കുന്നത് അവൻ്റേതാണ്, നിൻ്റേതല്ല അള്ളാഹു എടുത്തത്, അവൻ നൽകിയതാണ്. വലഹു മാ അഅതാ, അവൻ നിനക്ക് നൽകിയിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം അള്ളാഹുവിൻ്റേതാണ്. അവൻ നൽകിയതാണ് അവൻ എടുത്തത്. അവൻ ഇപ്പോൾ നിനക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അള്ളാഹുവിൻ്റേതാണ്. വകുല്ലു ഷൈഇൻ ഇൻദല്ലാഹി ബിഅജലി മുസമ്മ, സർവ്വതും അള്ളാഹുവിൻ്റെ അരികിൽ ഒരു അവധി വരേക്ക് മാത്രമാണുള്ളത്. അപ്പോൾ ദുനിയാവിൽ എന്തൊന്ന് നഷ്ടപ്പെട്ടാലും ഈ കാര്യം മനസ്സിലാക്കുക. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ അരികിൽ നിന്ന് ഒരു കാര്യം എടുത്താൽ അതെന്തിനാണ്? ഇരട്ടി ഇരട്ടിയായി നിനക്ക് തിരിച്ചു നൽകാനാണ്. നീ ക്ഷമിച്ചാൽ, നീ സബർ ചെയ്താൽ, ക്ഷമിച്ചാൽ നിന്റെ കയ്യിൽ നിന്ന് എടുത്തിരിക്കുന്നത് എന്തിനാണ്? നിനക്ക് ആ എടുത്തതിൻ്റെ ഇരട്ടി ഇരട്ടി തിരിച്ചു നൽകാനാണ്. രണ്ടാമത്തെ പാഠം സഹോദരങ്ങളെ, അധികാരം വർദ്ധിപ്പിക്കാൻ, സമ്പത്ത് കുന്നുകൂട്ടാൻ ശ്രമിക്കുന്നവരെ കുറിച്ചൊരു അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഓർമ്മപ്പെടുത്തലാണിത്. എത്രയെല്ലാം നീ അധീനപ്പെടുത്തിയാലും, എത്രയെല്ലാം നീ അധികാരപ്പെടുത്തിയാലും, ഇതെല്ലാം നിന്റെ കയ്യിൽ നിന്ന് പിരിഞ്ഞു പോകാനുള്ളതാണ്. അല്ലാഹുവാണ് മാലിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിനേക്കാൾ മനോഹരമായി ആ കാര്യം ബോധ്യപ്പെടുത്താൻ പറ്റുന്ന മറ്റൊരു വാക്കില്ല. അവിടുന്ന് പറഞ്ഞു, യഖൂലു ഇബ്നു ആദമ മാലി മാലി, ആദമിന്റെ സന്തതി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, എൻ്റെ സമ്പത്ത്, എൻ്റെ സമ്പത്ത്, ഞാൻ ഉണ്ടാക്കിയതാണ്, ഞാൻ പണിയെടുത്തുണ്ടാക്കിയതാണ്, എൻ്റെ അധീനത്തിലുള്ളതാണ്, ഞാൻ ഉണ്ടാക്കിയ സമ്പത്താണ്. യഖൂലു ഇബ്നു ആദമ മാലി മാലി, ആദമിന്റെ മകൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, എന്റെ സമ്പത്ത് എന്റെ സമ്പത്ത്. അവിടുന്ന് പറഞ്ഞു, ഫഹല്ലക മിം മാലിക ഇല്ലാ മാ അകൽത ഫഅഫ്നൈത വലബിസ്ത ഫഅബ്ലൈത വതസദ്ദഖ്ത. നിന്നെ സംബന്ധിച്ചിടത്തോളം നിന്റെ സമ്പത്ത് എന്ന് നിനക്ക് പറയാൻ സാധിക്കുന്നത്, വഹല്ലക മിം മാലിക്, നിന്റെ സമ്പത്തിൽ നിന്ന് നിനക്കാകെയുള്ളത്, മാ അകൽത ഫഅഫ്നൈത, നീ ഭക്ഷിച്ച് നിന്റെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചതാണ്, വലബിസ്ത ഫഅബ്ലൈത, നീ ധരിച്ച് നുരുമ്പിപ്പോയ വസ്ത്രമാണ്, വതസദ്ദഖ്ത, നീ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം നൽകിയതാണ്, അത് അള്ളാഹു എടുത്തു വെക്കുന്നതാണ്. ഇതല്ലാതെ നിന്റെ സമ്പത്ത് എന്ന് പറയാൻ നിനക്ക് എന്താണുള്ളത്? നീ ഉണ്ടാക്കി വെച്ച വീട്, നീ ഇന്ന് മരിച്ചാൽ അത് വേറെ ആളുടേതായി മാറി, ഇന്ന് മരിച്ചാൽ അല്ലെ, അവിടെയുള്ള ഓരോ വസ്തുവും വേറെ ആളുടേതായി മാറി. ഈ പറഞ്ഞതല്ലാതെ നീ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയാലും ഇത് മാത്രമാണ് നിന്റെ അധീനത്തിലുള്ളത്, നീ ധരിച്ചത്, നീ ഭക്ഷിച്ചത്, നീ സദഖ നൽകിയത്. അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് മാലിക് എന്ന പാഠം ഹൃദയത്തിൽ ഇറങ്ങുമ്പോൾ ദുനിയാവിനെ സംബന്ധിച്ചിടത്തോളമുള്ള അമിതമായ ആർത്തി അത് ഹൃദയത്തിൽ നിന്നില്ലാതെയാകും. അബ്ദുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതുപോലെ ദുനിയാവിനോടുള്ള സുഹദ് എന്ന് പറഞ്ഞാൽ സമ്പത്തില്ലാതെയാകലല്ല, അവരുടെ കയ്യിൽ സമ്പത്ത് കയ്യിലാണ്, ഹൃദയത്തിലല്ല. പണം കയ്യിലുണ്ടാവും, ഹൃദയത്തിൽ കയറരുത്, അതാണ് ദുനിയാവിനോടുള്ള വിരക്തി. ചിലപ്പോൾ ഒരാൾ കടുത്ത ദാരിദ്ര്യത്തിലായിരിക്കും, പക്ഷെ അവൻ ദുനിയാവിനോട് വിരക്തി ഉള്ളവനായിരിക്കുകയില്ല, കിട്ടണം കിട്ടണം എന്ന മാനസികമായ അത്യാർത്ഥിയോടുകൂടിയാണ് അവൻ ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്നത്. മറ്റൊരുത്തൻ ചിലപ്പോൾ വലിയ സമ്പത്തുള്ളവനായിരിക്കും, പക്ഷേ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും നല്ല റാഹത്തിലായിരിക്കും ജീവിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ കാര്യം അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് മാലിക് എന്ന് തിരിച്ചറിയലാണ്. മൂന്നാമത്തെ കാര്യം അല്ലാഹുവാണ് അൽ മുദബ്ബിർ എന്ന് തിരിച്ചറിയലാണ്. അല്ലാഹുവാണ് സർവ്വതിനെയും നിയന്ത്രിക്കുന്നത് എന്ന് തിരിച്ചറിയലാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, യൂലിജു ലൈല ഫിൻ നഹാർ വയൂലിജു നഹാറ ഫിൽ ലൈൽ. അല്ലാഹു സുബ്ഹാനഹു വതആല രാത്രിയെ പകലിനുള്ളിൽ പ്രവേശിപ്പിക്കുന്നു, പകലിന്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കുന്നു. വയൂലിജു നഹാറ ഫിൽ ലൈൽ, പകലിനെ അവൻ രാത്രിയിൽ പ്രവേശിപ്പിക്കുന്നു, രാത്രിയുടെ ദൈർഘ്യം അവൻ വർദ്ധിപ്പിക്കുന്നു. അല്ലെ, തണുപ്പുകാലമായാൽ രാത്രി അധികരിക്കുന്നു, വേനൽക്കാലമായാൽ പകൽ അധികരിക്കുന്നു. വസഖറ ശംസ വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും അവൻ അധീനപ്പെടുത്തിയിരിക്കുന്നു. കുല്ലുൻ യജ്രി ലി അജലി മുസമ്മ, അല്ലാഹു നിശ്ചയിച്ച ഒരു പരിധിവരെ അവയെല്ലാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ദാലികുമുല്ലാഹു റബ്ബുക്കും, അവനാണ് നിങ്ങളുടെ റബ്ബായ അല്ലാഹു. ലഹുൽ മുൽക്ക്, അവനാകുന്നു സർവ അധികാരവുമുള്ളത്. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ, നിങ്ങൾ അല്ലാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ അവർ ഒരു ഖിത്മീർ പോലും ഉടമപ്പെടുത്തില്ല. ഖിത്മീർ എന്ന് പറഞ്ഞാൽ ഇതപ്പഴം, അതിൻ്റെ കുരുവെടുത്താൽ അതിൻ്റെ അറ്റത്ത് ഒരു ചെറിയ ഒരു പൊട്ടുണ്ടായിരിക്കും, പാടയല്ല, അതിൻ്റെ ഒരു ഒരു ചെറിയ കുരു പോലെ അതിൻ്റെ ഒരു വശത്തായിട്ടുണ്ടായിരിക്കും, വളരെ ചെറുത്. മയംലിഖൂന മിൻ ഖിത്മീർ, അതുപോലും അവർ ഉടമപ്പെടുത്തുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എത്രയെല്ലാം ശക്തിയുള്ളവനാണ് അവൻ എങ്കിലും അവൻ്റെ നിയന്ത്രണം തീർത്തും ദുർബലമാണ്. അത് ബോധ്യപ്പെടുത്തുന്ന സംഭവങ്ങളിലൊന്ന് സൂറത്തുൽ ബഖറയിലുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്രൂദ് എന്ന രാജാവിൻ്റെ അരികിൽ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി ചെന്നു. അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊടുത്തു. അയാൾ നിന്റെ റബ്ബാരാണ് എന്ന് ചോദിച്ചപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, റബ്ബി അല്ലദി യുഹ്യി വ യുമീത്, എൻ്റെ റബ്ബ് ജീവൻ നൽകുന്നവനാണ്, മരിപ്പിക്കുന്നവനാണ്. ഖാല അന ഉഹ്യി വ ഉമീത്, അവൻ പറഞ്ഞു, ഞാനും ജീവിപ്പിക്കാറുണ്ട്, ഞാനും മരിപ്പിക്കാറുണ്ട്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന ഒരുത്തനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇവനെ വെറുതെ വിട്ടേക്ക്, ഞാനിവനെ ജീവിപ്പിച്ചിട്ടുണ്ട്. വെറുതെ ഉണ്ടായിരുന്ന ഒരുത്തനെ പിടിച്ച് അവനെ വധിച്ചു കളഞ്ഞു, ഞാനാണ് ഇപ്പോൾ അവനെ കൊന്നു കളഞ്ഞു. അവൻ കുതർക്കം നടത്തി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉടനെ മറുപടി നൽകി, قال إبراهيم فإن الله يأتي بالشمس من المشرق فأتي بها من المغرب ഞാൻ ആരാധിക്കുന്ന എൻ്റെ റബ്ബ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിതാ സൂര്യനെ കിഴക്ക് നിന്ന് കൊണ്ടുവരുന്നു, പടിഞ്ഞാറ് അസ്തമിപ്പിക്കുന്നു. ഫഅതി ബിഹ മിനൽ മഗ്രിബ്, നീ അതിനെ ഏതെങ്കിലും ഒരു ദിവസം പടിഞ്ഞാറ് നിന്നൊന്ന് കൊണ്ടുവാ. ഫബുഹിതല്ലദി കഫർ, ആ നിഷേധിയുടെ വായടഞ്ഞുപോയി. അള്ളാഹു പുരോഗതിയിലേക്ക് എത്തിയാലും അവന് സാധിക്കുന്നത് വളരെ ചുരുങ്ങിയതാണ്. മനുഷ്യരെ കാലഘട്ടത്തിലും അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറഞ്ഞതുപോലെ വഫരിഹു ബിമാ ജാഅഹും മിനൽ ഇൽം, തങ്ങൾ നേടിയെടുത്ത വിജ്ഞാനം ഇതാണ് അവസാനത്തെ വാക്ക് എന്ന് അഹങ്കരിച്ചവരായിരുന്നു എല്ലാ കാലഘട്ടത്തിലും മനുഷ്യന്മാർ. ഇപ്പം കാലഘട്ടത്തിലെ മനുഷ്യൻ എന്താ പറയുന്നത്? മുൻപുള്ളവർക്കൊന്നും നേടാൻ കഴിയാത്തത് ഞങ്ങൾ നേടിയിട്ടുണ്ട് എന്നാണ്. ഇതേപോലെയാണ് പത്തു കൊല്ലം മുന്നുള്ളവരും പറഞ്ഞത്. പത്തു കൊല്ലം ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ എന്തായി? 100 കൊല്ലം മുൻപുള്ള മനുഷ്യൻ പറഞ്ഞത് ഇതാ പുരോഗതിയുടെ അവസാനത്തെ വാക്കായി ഞങ്ങൾ മാറിയിരിക്കുന്നു എന്നാണ്. എല്ലാ കാലത്തും മനുഷ്യൻ ഇങ്ങനെയാണ് പറഞ്ഞത്. സമൂദ് ഗോത്രം അവരുടെ പാറക്കല്ലുകൾ തുരന്നുകൊണ്ട് വലിയ ശരീരത്തിൻ്റെ ശക്തിയുള്ള ആളുകൾ, ഉഹൂദ് നബിയുടെ ഗോത്രം അവർ വലിയ ശക്തിയുള്ളവരായിരുന്നു. ഇങ്ങനെ ഓരോ ഗോത്രങ്ങളും അവരുടെ ശക്തി പ്രകടമായപ്പോൾ അവർ പറഞ്ഞു മൻ അഷദ്ദു മിന്നാ ഖുവ, ഞങ്ങളെക്കാൾ ശക്തിയുള്ളവരാരാണുള്ളത്. അവലം യഅലമു അന്നല്ലാഹ അഷദ്ദു മിൻഹും ഖുവ, അള്ളാഹു അവരെക്കാൾ ശക്തിയുള്ളവനാണ് എന്ന് അവരറിഞ്ഞില്ലേ? ഈ ചെറിയ ഭൂമിയിൽ ഒന്നോ രണ്ടോ വസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോഴേക്ക് മനുഷ്യൻ പറയുന്നു ഞാനാണ് ഏറ്റവും വലിയ ശക്തിയുള്ളത്. പക്ഷേ മനുഷ്യൻ അവൻ എത്ര വലിയ ശക്തിയുള്ളവനാണ് എങ്കിലും അവന് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എത്ര നിസ്സാരമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, എത്ര നേരമാണ് സാധാരണയായി വലിയ വലിയ പട്ടണങ്ങളിൽ ഭൂമി കുലുക്കങ്ങൾ നീണ്ടു നിൽക്കാറുള്ളത്? ഒരു ദിവസം നീണ്ടു നിൽക്കാറുണ്ടോ? 1 മണിക്കൂർ നീണ്ടു നിൽക്കാറുണ്ടോ? കാമണിക്കൂർ നീണ്ടു നിൽക്കാറുണ്ടോ? മിക്ക ഭൂകമ്പങ്ങളും ഒരു മിനിറ്റ്, അതല്ലെങ്കിൽ അതിൽ താഴെ. ആ 1 മിനിറ്റ് കുലുങ്ങുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കാറുള്ളത്? വർഷങ്ങൾ കൊണ്ട് അവൻ പടുത്തുയർത്തിയ കെട്ടിടങ്ങൾ അതാ തകർന്ന് തരിപ്പണമായി താഴെ വീണ് കിടക്കുന്നു. ഇതാണ് മനുഷ്യൻ്റെ ശക്തി, ഇതാണ് അവൻ്റെ തദ്ബീർ, അവൻ്റെ കഴിവ്. അവൻ കാർ ഓടിക്കുന്നു, എൻ്റെ നിയന്ത്രണത്തിലാണ്, ഞാൻ വലിയ കഴിവുള്ളവനാണ്. ഒന്ന് കയ്യങ്ങ് തെറ്റിയാൽ അതെവിടെ പോയി ഇടിക്കുന്നവനറിയില്ല. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം അതിനേക്കാൾ മനോഹരമായ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ വിചാരിക്കുന്നത് അവൻ്റെ കയ്യിലാണ് സർവ്വതുമുള്ളത് എന്നാൽ, അല്ല, അവൻ്റെ കാൽവെപ്പുകൾ അവൻ നിയന്ത്രിച്ച് മുന്നോട്ട് വെക്കുന്നു. പടി ചവിട്ടുന്നതിനിടയിൽ കാലൊന്ന് തെന്നിയാൽ അവൻ്റെ നിയന്ത്രണം അവിടെ അവസാനിച്ചു. പിന്നെ തല എവിടെ പോയി ഇടിക്കണം, കൈ എവിടെ പോയി മുട്ടണം, ഏത് എല്ലാണ് പൊട്ടേണ്ടത്, ഒന്നും അവൻ്റെ തീരുമാനത്തിൽ പെട്ടതല്ല, അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. ഒരു നിമിഷം കൈയൊന്ന് മാറിപ്പോയാൽ, കാലൊന്ന് മാറിപ്പോയാൽ അവൻ്റെ അധികാരവും അവൻ്റെ നിയന്ത്രണവും എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് അവന് ബോധ്യപ്പെടും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അങ്ങേറ്റത്തെ ഗഫ്ലത്തിലാണ്, അശ്രദ്ധയിലാണ്. അള്ളാഹു അവനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധ്യം അവന് നഷ്ടപ്പെടുമ്പോഴാണ് അവൻ കടുത്ത അഹങ്കാരിയായി മാറുന്നത്. അള്ളാഹുവാണ് മുദബ്ബർ, അവനാണ് സർവ്വതിനെയും നിയന്ത്രിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയന്ത്രണം, അവൻ്റെ തദ്ബീർ, അത് മനസ്സിലായി കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയത്തിൽ അവൻ ഒരാളെയും പേടിക്കാനില്ല. പരിപൂർണമായ തവക്കുൽ, ബരമേൽപ്പിക്കൽ, അള്ളാഹുവിൻ്റെ മേൽ ഹൃദയം ബരമേൽപ്പിക്കാനുള്ള ശക്തി അതോടുകൂടി അവൻ വന്നെത്തും. അള്ളാഹുവാണ് സർവ്വതിനെയും നിയന്ത്രിക്കുന്നത് എന്ന ബോധ്യം വന്നാൽ അവനേക്കാൾ നിർഭയത്വമുള്ള ഒരു മനുഷ്യനെ നിനക്ക് വേറെ കാണാൻ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ കുട്ടിയായിരുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തതുപോലെ വഅലം അന്നൽ ഉമ്മത ലവ് ഇജ്തമഅത് അലാ അൻ യൻഫഊക ബിഷൈഇൻ ലം യൻഫഊക ബിഷൈഇൻ ഇല്ലാ ഖദ് കതബഹു അല്ലാഹു ലക. ഇബ്നു അബ്ബാസ് മോനെ, നീ മനസ്സിലാക്കണം, വഅലം, നീ അറിയണം, അന്നൽ ഉമ്മ, സർവ മനുഷ്യരും നിനക്കൊരു ചെറിയ ഉപകാരം ചെയ്യുന്നതിന് വേണ്ടി അവരെല്ലാം ഒരുമിച്ച് കൂടിയാലും അള്ളാഹു നിനക്ക് വിധിച്ചതല്ലാതെ മറ്റൊരു കാര്യവും അവർക്ക് നിനക്ക് ചെയ്തു തരാൻ സാധിക്കുകയില്ല. واعلم أن الأمة لو اجتمعت على أن يضروك بشيء لم يضروك بشيء إلا قد كتبه الله عليك. അവരെല്ലാവരും നിന്നെ ഉപദ്രവിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയാലും അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ നിനക്കൊന്നും സംഭവിക്കുകയില്ല. നബിമാർ പറഞ്ഞതുപോലെ ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വറബ്ബികും, ഞാനിതാ അള്ളാഹുവിൽ വരമേൽപ്പിച്ചിരിക്കുന്നു, അവൻ എൻ്റെ റബ്ബാണ് നിങ്ങളുടെ റബ്ബാണ്, നിങ്ങൾ എന്തെല്ലാം കുതന്ത്രങ്ങൾ നടത്തിയാലും നിങ്ങൾ എന്തെല്ലാം ശക്തിമത്തായ സൗകര്യങ്ങൾ ഉണ്ടാക്കിയാലും അള്ളാഹു ഉദ്ദേശിച്ചതിനപ്പുറം ഒന്നും സംഭവിക്കുകയില്ല. ഈ വിശ്വാസം ഹൃദയത്തിൽ ഉണ്ടായിരുന്നു എങ്കിൽ, മുസ്ലിം ഉമ്മത്തിലെ പകുതി പേർക്കെങ്കിലും ഈ വിശ്വാസം ഉണ്ടായിരുന്നു എങ്കിൽ നമ്മുടെ ശക്തി എത്ര വലുതാകുമായിരുന്നു. ഈ ഉമ്മത്ത് അവർ കീഴടക്കിയതെല്ലാം കീഴടക്കിയത്, അവർ ചവിട്ടിക്കടന്ന അതിരുകളെല്ലാം അവർ ചവിട്ടിക്കടന്നത് ഈ വിശ്വാസം കൊണ്ടാണ്, അള്ളാഹുവിലുള്ള തവക്കുൽ കൊണ്ടാണ്. എന്നാൽ മുസ്ലിം ഉമ്മത്ത് ആ തവക്കുലിൽ നിന്ന് പിന്മാറിയപ്പോൾ, ഇപ്പോഴുമുണ്ട്, കുറച്ചു കാലം മുൻപ് വരെ അത് വ്യാപകമായിരുന്നു, ആളുകൾ വീട് കൂട്ടി പുറത്തു പോവുകയാണ് എങ്കിൽ വീടിൻ്റെ വാതിലിന് മുകളിൽ 313 ബദരീങ്ങളെ പേരെഴുതി വെക്കും. എന്തിനാണ്? വീട്ടിൽ കള്ളം കയറാതിരിക്കാനാണ്. ബദരീങ്ങളുടെ പണി എന്താണ്? അവൻ്റെ വീട്ടിൽ കള്ളം കയറാതെ കാത്തു നോക്കലാണ്. ബദരീങ്ങൾ അവർ മരിച്ചുപോയവരാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ബർസഖിൽ അവർ ജീവിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നിന്നെ സഹായിക്കാനുള്ളത്. അവൻ്റെ മേലാണ് നീ ഭരമേൽപ്പിക്കേണ്ടത്, അവൻ്റെ മേലാണ് നീ കാവലേൽപ്പിക്കേണ്ടത്. ഈ വിശ്വാസം ഹൃദയത്തിൽ ഉണ്ടായിരുന്നു എങ്കിൽ, മുസ്ലിമീങ്ങൾ അവരുടെ വാഹനങ്ങൾ നിങ്ങൾ നോക്കുക അല്ലേ, വാഹനത്തിൻ്റെ അടിയിലൊരു പച്ച തുണി കെട്ടിയിട്ടുണ്ടായിരിക്കും. എന്തിനാണ് ഈ പച്ച തുണി കെട്ടിയിരിക്കുന്നത്? ആക്സിഡൻ്റ് ആവാതിരിക്കാനാണ്, അപകടത്തിൽ പെടാതിരിക്കാനാണ്. ആ പച്ച തുണി, അത് ആക്സിഡൻ്റായി അതിൻ്റെ മേലെ അവൻ്റെ ചോര പുരണ്ടാലും ആളുകൾ തിരിച്ചറിയുന്നില്ല. സഹോദര, അതിന് നിന്നെ കാത്തുരക്ഷിക്കാൻ സാധിക്കുകയില്ല എന്ന്. ആളുകൾ ഉറുക്ക് കെട്ടുകയാണ്, ഏലസ് കെട്ടുകയാണ്. അവൻ വിചാരിക്കുന്നത് എന്താ, ഇത് കെട്ടുന്നിടത്തോളം കാലം അവനെ അതൊരു പ്രയാസവും ബാധിക്കുകയില്ല എന്ന്. അള്ളാഹുവിലുള്ള തവക്കുൽ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴാണ് ഈ ഉമ്മത്തിനെ പ്രയാസങ്ങൾ ബാധിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുദബ്ബിറാണ്, അവനാണ് സർവ്വതിനെയും നിയന്ത്രിക്കുന്നത് എന്ന ബോധ്യം ഉണ്ടാകുമ്പോൾ, അപ്പോൾ മാത്രമാണ് സഹോദരങ്ങളെ നാം വിജയിക്കുക. അവസാനമായി ഒന്ന് രണ്ട് പാഠങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം, റബ്ബ് എന്നതിൻ്റെ അർത്ഥം നാം മനസ്സിലാക്കി. രണ്ടാമത്തെ കാര്യം, ഇവിടെ പറഞ്ഞതുപോലെ ഹുവല്ലദീ റബ്ബാനി, അള്ളാഹുവാണ് എന്നെ വളർത്തിക്കൊണ്ടുവന്നവൻ, എന്നെ നിയന്ത്രിക്കുന്നവൻ, എന്നെ സൃഷ്ടിച്ചവൻ, എനിക്ക് വേണ്ടതെല്ലാം നൽകിയവൻ അള്ളാഹുവാണ്. ആ പറഞ്ഞ വാക്കിന് രണ്ടർത്ഥമുണ്ട്, രണ്ടുദ്ദേശങ്ങളുണ്ട്. അള്ളാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് ഒരു മുസ്ലിം പറയുമ്പോൾ രണ്ടർത്ഥമുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ അള്ളാഹുവാണ് നിന്നെ സൃഷ്ടിച്ചത്, അവനാണ് നിനക്ക് ഉപജീവനം നൽകിയത്, അവനാണ് നിനക്ക് വേണ്ടതെല്ലാം ദുനിയാവിൽ സൗകര്യപ്പെടുത്തിയത്, ഭക്ഷണം നൽകിയത്, വെള്ളം നൽകിയത്. ഇങ്ങനെ ദുനിയാവിൽ നിനക്ക് വേണ്ടതെല്ലാം ഒരുക്കി നൽകിയവൻ അള്ളാഹുവാണ്. ഇതതിൻ്റെ ഒരർത്ഥമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ തർബിയത്ത്, അവൻ റബ്ബാണ് എന്ന് നാം പറഞ്ഞല്ലോ, ഈ വളർത്തൽ, ഈ പരിചരണം, അത് സർവർക്കുമുണ്ട്. മുഅ്മിനുണ്ട്, കാഫിറിനുണ്ട്, നന്മ ചെയ്യുന്നവനുണ്ട്, തിന്മ ചെയ്യുന്നവനുണ്ട്, എല്ലാവർക്കുമുണ്ട്. എന്നാൽ രണ്ടാമതൊരു തർബിയത്തുണ്ട്, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് തൃപ്തിപ്പെടുന്ന വഴിയിലൂടെ നിന്നെ വളർത്തിക്കൊണ്ടുവരലാണ്. അത് എല്ലാവർക്കുമില്ല, അത് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ, ഔലിയാക്കന്മാർ അവർക്കുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നിനക്ക് ഏറ്റവും നല്ല നന്മകൾ എത്തിച്ചു നൽകുക എന്നത്, നിന്റെ കണ്ണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതിലേക്ക് മാത്രം പോവുക എന്നത്, നിന്റെ ചെവി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത് മാത്രം കേൾക്കുക എന്നത്, നിനക്ക് നന്മയോട് താല്പര്യമുണ്ടാവുക എന്നത്, തിന്മയോട് വെറുപ്പുണ്ടാവുക എന്നത്, അങ്ങനെ നിന്റെ ഹൃദയത്തെയും ശരീരത്തെയും അള്ളാഹു നന്മയിലേക്ക് വളർത്തിക്കൊണ്ടുവരിക എന്നത്, അങ്ങനെ നിന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കുക എന്നത് അള്ളാഹുവിൻ്റെ തർബിയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. അതുകൊണ്ടാണ് നബിമാരുടെ പ്രാർത്ഥനകൾ എടുത്തു നോക്കൂ, അള്ളാഹുമ്മ എന്ന പ്രാർത്ഥന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്ന വാക്കേതാണ്? റബ്ബന, റബ്ബി എന്ന പ്രാർത്ഥനകളാണ് അല്ലേ. പണ്ഡിതന്മാർ പറഞ്ഞു അത് ഈ അർത്ഥം ഉദ്ദേശിച്ചുകൊണ്ടാണ്. എൻ്റെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറയുമ്പോൾ എന്നെ പഠിച്ചത് അള്ളാഹുവാണ്, എനിക്ക് ഭക്ഷണം നൽകിയത് അള്ളാഹുവാണ് എന്നു മാത്രമല്ല, മറിച്ച് എന്നെ ഇസ്ലാമിലേക്ക് എത്തിച്ചത് അള്ളാഹുവാണ്, എനിക്ക് ഹിദായത്ത് നൽകിയത് എൻ്റെ റബ്ബാണ്, എനിക്ക് ഈമാൻ നൽകുന്നത് എൻ്റെ റബ്ബാണ്, എന്നെ ഇസ്ലാമിൽ വളർത്തിക്കൊണ്ടുവരുന്നത് അവനാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പറഞ്ഞത് എന്താണ്? നിന്നെ ഞാനാണ് നിർമ്മിച്ചെടുത്തത്, ലിനഫ്സി എനിക്ക് വേണ്ടി, എൻ്റെ ഈ ദീൻ പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി നിന്നെ നന്മകളിലൂടെ വളർത്തിക്കൊണ്ടുവന്നത് ഞാനാണ്. വസ്തനഅതുക്, നിന്നെ ഞാൻ ഉണ്ടാക്കിയതാണ് എനിക്ക് വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞു, അലം യജിദുക യതീമൻ ഫആവ, നിന്നെ നാം യതീമായി കണ്ടെത്തിയില്ലേ, നിനക്ക് നാം അഭയം നൽകി. വവജദക ദാല്ലൻ ഫഹദാ, നിന്നെ നാം വഴികേടിൽ കണ്ടെത്തി, നിനക്ക് നാം ഹിദായത്ത് നൽകി. വവജദക ദാല്ലൻ ഫഹദാ വവജദക ആയിലൻ ഫഅഗ്നാ, നീ ദാരിദ്ര്യമുള്ളവനായിരുന്നു, നിനക്ക് അല്ലാഹു ധന്യത നൽകി. സഹാബികളോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, വലാകിന്ന അല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ, അല്ലാഹു ആകുന്നു നിങ്ങൾക്ക് ഈമാനിനോട് ഇഷ്ടമുണ്ടാക്കിയത്, നിങ്ങളല്ല. നീ ഏതൊരു ഇബാദത്തിലേക്ക് എത്തിപ്പെട്ടാലും ഏതൊരു നന്മ നിനക്ക് ചെയ്യാൻ സാധിച്ചാലും അഹങ്കരിക്കരുത്, നിന്നെ കൊണ്ടല്ല, നിന്റെ യാതൊരു നന്മയും കൊണ്ടല്ല, അല്ലാഹു നിന്നെ അതിലേക്ക് എത്തിച്ചത് കൊണ്ടാണ്. വലാകിന്ന അല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ, അല്ലാഹു സുബ്ഹാനഹു വതആല അവനാകുന്നു ഈമാനിനോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാക്കിയത്. വസയ്യനഹു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു ആകുന്നു അതിന് ഭംഗി നൽകിയത്. വകറഹ ഇലൈക്കുമുൽ കുഫ്റ വൽ ഫുസൂഖ വൽ അസ്യാൻ, നിങ്ങളുടെ ഹൃദയത്തിൽ കുഫ്രിനോട് ദേഷ്യമുണ്ടാക്കിയത്, തോന്നിവാസത്തോട് വെറുപ്പുണ്ടാക്കിയത് അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. അബൂബക്കറിന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബിമാർ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയാണ്, ഔലിയാക്കന്മാരുടെ ഇമാമാണ്. അദ്ദേഹത്തിൻ്റെ മകളാണ് ആയിഷ റളിയല്ലാഹു അൻഹ. അവർക്കെതിരെ, ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ മുനാഫിഖുകൾ വ്യഭിചാരാരോപണമുണ്ടാക്കി. ആ ആരോപണം വിശ്വസിച്ചവരിൽ സഹാബിമാരിൽപ്പെട്ട ചിലരും ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ചിലവിന് നൽകിയിരുന്ന, അദ്ദേഹത്തിൻ്റെ ചിലവിൽ ജീവിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു, പേരെന്തോർന്നു. അങ്ങനെ വിശുദ്ധ ഖുർആനിൽ ആയത്ത് അവതരിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ പരിശുദ്ധി വ്യക്തമാക്കിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ആയത്തുകൾ അവതരിപ്പിച്ചു. ഈ ആയത്ത് അവതരിച്ചപ്പോൾ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറഞ്ഞു, ഈ ചെലവിന് കൊടുക്കുന്ന ഈ വ്യക്തി, അയാൾക്കിനി ഞാൻ ചെലവിന് കൊടുക്കുന്നതല്ല. അദ്ദേഹത്തിൻ്റെ മകളെക്കുറിച്ചാണ് വ്യഭിചാരാരോപണം പറഞ്ഞുണ്ടാക്കിയത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആയിഷ റളിയല്ലാഹു അൻഹയുടെ പരിശുദ്ധി വ്യക്തമാക്കിയതിന് ശേഷമാണ് അദ്ദേഹം പറയുന്നത്, ഞാനിനി അവന് ചെലവിന് കൊടുക്കുന്നതല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ആ സന്ദർഭത്തിൽ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് മറുപടിയായി ആയത്ത് അവതരിപ്പിച്ചു. വലാ യഅതലി ഉലുൽ ഫദ്ലി മിൻകും, അല്ലാഹു സുബ്ഹാനഹു വതആല സമ്പത്ത് നൽകിയവർ അവരൊരിക്കലും അവരുടെ കീഴിൽ ചിലവിന് നൽകുന്നവരോട് ഔദാര്യമെടുത്തു പറയരുത്. ഞാൻ ഇനി നിങ്ങൾക്കൊന്നും നൽകുകയില്ല എന്ന് അവർ പറയരുത്. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് പുറത്തു നൽകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? വലാ യഅതലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅതി അൻ യുഅതു ഉലിൽ ഖുർബ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഹിജറ ചെയ്തു വന്ന ദരിദ്രരായ കുടുംബ ബന്ധമുള്ള ആളുകൾ, അവർക്ക് ഞങ്ങൾ ഇനി ചിലവിന് നൽകില്ല എന്ന് അവർ പറയാൻ പാടില്ല. വല്യഅഫു വല്യസ്ഫഹു, അവർ പുറത്തു കൊടുക്കട്ടെ, മാപ്പ് നൽകട്ടെ. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു നൽകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഈ ആയത്ത് അവതരിപ്പിക്കുന്നതിന് മുൻപ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തിരുത്തിക്കൊണ്ട് അല്ലാഹു പറഞ്ഞു, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വ റഹ്മതുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔദാര്യമില്ലായിരുന്നെങ്കിൽ, അവന്റെ കാരുണ്യമില്ലായിരുന്നെങ്കിൽ, മാ സക മിൻകും മിൻ അഹദിൻ അബദാ, നിങ്ങളിൽ ഒരാളും ജീവിത വിശുദ്ധിയുള്ളവരായി തീരുമായിരുന്നില്ല. ആരോടാണ് പറയുന്നത്? സഹാബികളോടാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തർബിയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈമാനിനോടുള്ള ഇഷ്ടം ഹൃദയത്തിൽ ഉണ്ടാവുക എന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു ദിവസവും നീ ചെയ്ത ഒരു ഇബാദത്തിന്റെ പേരിൽ നീ സ്വയം നല്ലത് വിചാരിക്കാതിരിക്കുക. അള്ളാഹുവിന് നന്ദി പറയാം. അള്ളാഹുവാണ് നിന്നെ നന്നാക്കിയത്, അള്ളാഹുവാണ് നിന്നെ ഖൈറിലേക്ക് എത്തിച്ചത്. ومن يهدي الله فلا مضل له, ആരെങ്കിലും അള്ളാഹു അവനെ ഹിദായത്തിലാക്കിയാൽ അവനെ വഴികേടിലാക്കാൻ ഒരാളുമില്ല. അള്ളാഹു ഒരാളെ വഴികേടിലാക്കിയാൽ ദുനിയാവ് മുഴുവൻ അവനെ ഹിദായത്തിലാക്കാൻ ശ്രമിച്ചാൽ അവന് ഹിദായത്തിലാവില്ല. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, ഹിദായത്തു മഹ്ദു ഫദ്ൽ, ഹിദായത്ത് ലഭിക്കുക എന്നത് അള്ളാഹുവിൻ്റെ ഔദാര്യം മാത്രമാണ്. നിനക്കതിൽ യാതൊരു പങ്കുമില്ല, നിനക്കതിൽ യാതൊരു പങ്കുമില്ല. അള്ളാഹുവാണ് നിനക്കത് നൽകിയത് അവൻ്റെ ഔദാര്യമായിക്കൊണ്ട്. അള്ളാഹു നിന്നെ വടികേടിലാക്കിയാലാകട്ടെ, അള്ളാഹു ഒരാളെ ദലാലത്തിലാക്കിയാലാകട്ടെ, ഫഹുവ മഹ്ദു അദ്ലിൻ, അത് പരിപൂർണമായ നീതി മാത്രമാണ്. അള്ളാഹു ഒരാളോട് അനീതി കാണിക്കുകയില്ല. അതുകൊണ്ട് സഹോദര, അള്ളാഹു റബ്ബാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ രണ്ടർത്ഥങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹുവാണ് നിന്നെ ഈമാനിലേക്ക് വളർത്തിക്കൊണ്ടു വന്നത് എന്ന ബോധ്യം നിനക്കുണ്ടാകേണ്ടതുണ്ട്. അതോടൊപ്പം ഇവിടെ പറഞ്ഞ വാക്കുകളിലൊന്ന്, മൂന്നാമത്തെ പാഠം അതാണ്, വറബ്ബ ജമീ അൽ ആലമീന ബിനിഅമിഹ്, അള്ളാഹു അവൻ്റെ അനുഗ്രഹങ്ങളിലൂടെ സർവലോകങ്ങളെയും വളർത്തിക്കൊണ്ടു വന്നു എന്നതാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നത്, ഓർക്കുക എന്നത് അള്ളാഹു കൽപ്പിച്ച കാര്യമാണ്. അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും, മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഓർക്കണം. ഇതൊരു ഇബാദത്താണ്, ദിക്റിൽ കൽപ്പിക്കപ്പെട്ട ദിക്റുകളിൽ ഒന്ന് ഇതാണ്. അള്ളാഹു നിനക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഓരോന്നായി എണ്ണിക്കൊണ്ടിരിക്കുക. എന്തൊക്കെ എനിക്ക് അള്ളാഹു തന്നിട്ടുണ്ട് എന്ന് ആലോചിക്കുക. ഇത് മറക്കുമ്പോഴാണ് മനുഷ്യൻ നന്ദി കെട്ടാനാകുന്നത്. അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകൾ ഓർക്കുക. വഇൻ തഉദ്ദു നിഅമത്തല്ലാഹ് ലാ തുഹ്സൂഹ, നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എത്ര എണ്ണിയാലും അത് അവസാനിക്കുകയില്ല. മുൻഗാമികൾ പറഞ്ഞതുപോലെ, ഇദ അറത്ത അൻ തഅരിഫ നിഅമത്തല്ലാഹി അലൈക ഫഗ്മിദ് ഐനൈക, അള്ളാഹുവിൻ്റെ അനുഗ്രഹം തിരിച്ചറിയണമെങ്കിൽ കണ്ണൊന്ന് അടച്ചു പിടിച്ചാൽ മതി. ഇരുട്ടായി കഴിഞ്ഞാൽ, ഈ കണ്ണങ്ങ് അടച്ചു കഴിഞ്ഞ് തുറക്കുന്ന സമയത്ത് കാഴ്ചയില്ല എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആരാണ് നിനക്ക് കാഴ്ച തിരിച്ചു കൊണ്ടുവരാനുള്ളത്? അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുക, ഓർത്തുകൊണ്ടേയിരിക്കുക, അത് ശുക്ർ അധികരിക്കാനുള്ള വഴികളിലൊന്നാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഓർക്കുന്നത് കൊണ്ട് പ്രധാനപ്പെട്ട മൂന്ന് ഫലങ്ങളുണ്ട്. ഒന്ന്, തൗഹീദാണ്. അള്ളാഹു നിനക്ക് ചെയ്തു തന്ന നിഅമത്തുകൾ, അതിന് നന്ദി കാണിക്കുമ്പോൾ നീ അള്ളാഹുവിന് തൗഹീദുള്ളവനായിത്തീരുന്നു. വമാ ബികും മിൻ നിഅമത്തിൻ ഫമിൻ അല്ലാഹ്, നിങ്ങൾക്ക് എന്തൊരു അനുഗ്രഹമുണ്ടോ അതെല്ലാം അള്ളാഹുവിൽ നിന്നാണ്. വേറെ ഒരാളും തന്നതല്ല, ഒരാളും തന്നതല്ല, അള്ളാഹു തന്നതാണ്. ഫമിൻ അല്ലാഹ്, എന്തൊരു അനുഗ്രഹമുണ്ടോ അള്ളാഹു തന്നതാണ്. രണ്ടാമത്തെ കാര്യം, അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ അവ ധാരാളമുണ്ട് എന്ന് തിരിച്ചറിയാൻ സാധിക്കലാണ് അല്ലേ? രാവിലെയും വൈകുന്നേരവുമുള്ള സയ്യിദുൽ ഇസ്തിഗ്ഫാറിൽ എന്താ നമ്മൾ പറയാറുള്ളത്? വഅബൂഉ ലക ബിനിഅമതിക അലൈ വഅബൂഉ ബിദംബി, അള്ളാഹുവേ നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഞാൻ ഇതാ ഏറ്റുപറയുന്നു. ശരി, അനുഗ്രഹം ചെയ്തു തന്നാൽ തിരിച്ചെന്താണ് ചെയ്യേണ്ടത്? നന്ദി കാണിക്കലായിരുന്നു. പക്ഷേ എന്താണ് നമ്മൾ തിരിച്ചു പറഞ്ഞത്? അബൂ ബിദംബി, അള്ളാഹു ഇത്രയെല്ലാം അനുഗ്രഹങ്ങൾ നൽകിയിട്ടും ഞാൻ തിരിച്ചു ചെയ്തത് എന്താണ്? എൻ്റെ തെറ്റുകൾ ഞാൻ ഏറ്റുപറയുകയാണ്. നിന്നെ അനുസരിക്കേണ്ടവനായിരുന്നു ഞാൻ, നന്ദി കാണിക്കേണ്ടതായിരുന്നു. പക്ഷേ എൻ്റെ അടുക്കൽ നിന്നുണ്ടായത് ധിക്കാരമാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൂടുതൽ കൂടുതൽ തിരിച്ചറിയുന്നതിനനുസരിച്ച് മനുഷ്യന് ബോധ്യപ്പെടും അവൻ എന്തെല്ലാം ഇബാദത്തുകൾ ചെയ്താലും അവൻ അള്ളാഹുവിനുള്ള ബാധ്യത പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല. അത് തിരിച്ചറിയൽ തൗഹീദിൻ്റെ ഭാഗമാണ് എന്നാണ്. മൂന്നാമത്തെ കാര്യം, അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കലാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, വഷ്കുറു നിഅമത്തല്ലാഹി ഇൻ കുൻതും ഇയാഹു തഅബുദൂൻ. നിങ്ങൾ അള്ളാഹുവിനെ മാത്രമാണ് ഇബാദത്ത് ചെയ്യുന്നത് എങ്കിൽ അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി കാണിക്കുക. എങ്ങനെയാണ് നന്ദി കാണിക്കേണ്ടത്? മൂന്ന് കാര്യം ചെയ്തുകൊണ്ടാണ് നന്ദി കാണിക്കേണ്ടത്. ഒന്ന്, അൽ ഇഅ്തിറാഫു ബിന്നിഅം, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഏറ്റുപറയുക. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഏറ്റുപറയുക. നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്വഭാവങ്ങളിലൊന്ന്, സുഖാണോ? സുഖം തന്നെ, അസുഖമൊന്നുമില്ലല്ലോ, അസുഖമൊന്നുമില്ല. അൽഹംദുലില്ലാ എന്ന് പറയും, അൽഹംദുലില്ലാ, അള്ളാഹുവിന് നന്ദി പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഇന്നല്ലാഹ യുഹിബ്ബു അൻ യാകുല അൽഅബ്ദു അൽഅകലത ഫയഹ്മദുഹാ അലൈ. ഒരു ഉരുള ഭക്ഷണം കഴിച്ചാൽ അൽഹംദുലില്ലാ എന്ന് പറയുന്നത് അല്ലാഹു ഇഷ്ടപ്പെടുന്നുണ്ട്. അള്ളാഹുവിന് നന്ദി പറയുക. ധനമുണ്ട് എങ്കിൽ, ദാരിദ്ര്യമില്ല എങ്കിൽ, ആരോഗ്യമുണ്ട് എങ്കിൽ, ഓരോ ദിവസവും നീ ഹോസ്പിറ്റലിൽ കയറാത്ത ഓരോ ദിവസവും അള്ളാഹുവിന് ഇരുന്ന് നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. നീ ഹോസ്പിറ്റലിൽ കയറാത്ത ഓരോ ദിവസവും ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു നോക്കിയാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അത്രമാത്രമുണ്ട് അല്ലേ. ഇഅ്തിറാഫ് ബിന്നിഅം, അനുഗ്രഹം ഏറ്റുപറയുക. രണ്ട്, അത്തഹദ്ദുസു ബിന്നിഅമ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം അത് ജീവിതത്തിൽ കാണുക. എങ്ങനെയാണ് ജീവിതത്തിൽ കാണുന്നത്? അള്ളാഹു നിനക്ക് സമ്പത്ത് നൽകിയാൽ അതിൻ്റെ അടയാളം കാണണം. ദാരിദ്ര്യം പിടിച്ചൊരു ജീവിതം, അള്ളാഹ് ധന്യത നൽകിയാൽ അതിനനുസരിച്ച് ജീവിക്കുക. അള്ളാഹ് ആരോഗ്യം നൽകിയാൽ ആ ആരോഗ്യം ഉപയോഗപ്പെടുത്തുക. അത് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് എന്ന് എടുത്തു പറയുക. നിൻ്റെ ഫഖർ പറയാനല്ല, അൽഹംദുലില്ലാ എനിക്ക് ഇന്നതും അള്ളാഹ് എനിക്ക് തന്നതാണ്. അള്ളാഹുവിൻ്റെ നിഅമത്ത് എടുത്തു, വിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞതുപോലെ, വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, നീ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എടുത്തു പറയുക. മൂന്ന്, ഇസ്തിഅമാലുഹു ഫീ ത്വാഅത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അവനെ അനുസരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുക. ആരോഗ്യമുണ്ട് എങ്കിൽ അള്ളാഹിനെ അനുസരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുക. മറ്റുള്ളവരുടെ അവകാശങ്ങൾ തട്ടിയെടുക്കുന്നതിന് ഉപയോഗിക്കരുത്, ഹറാം ചെയ്യുന്നതിന് ഉപയോഗിക്കരുത്. കണ്ണുണ്ട് എങ്കിൽ അത് നിഅമത്താണ്, മോശമായത് കാണാൻ ഉപയോഗിക്കരുത്. ചെവി ഉണ്ട് എങ്കിൽ മോശമായത് കേൾക്കാൻ ഉപയോഗിക്കരുത്, നല്ലത് കേൾക്കാൻ ഉപയോഗിക്കുക. വാഹനമുണ്ട് എങ്കിൽ നല്ലതിന് ഉപയോഗിക്കുക. വീടുണ്ട് എങ്കിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അത് മാറ്റിവെക്കുക. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഹറാമിൽ ഉപയോഗിക്കരുത്. ഇതാണ് സഹോദരങ്ങളെ ഈ പറഞ്ഞ വരികളിൽ നാം ചിന്തിക്കേണ്ട ചില പാഠങ്ങളായി ഉള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഹിദായത്തിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുകയും ഇസ്ലാമിൽ മിനീങ്ങളായി മുസ്ലിമീങ്ങളായി നമ്മെ മരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ അസ്ലിഹ് ലനാ ദീനനാ അല്ലദീ ഹുവ ഉസ്മതു അംറിനാ വഅസ്ലിഹ് ലനാ ദുനിയാനാ അല്ലതീ ഫീഹാ മആശുനാ വഅസ്ലിഹ് ലനാ ആഖിറതനാ അല്ലതീ ഫീഹാ മആദുനാ വജ്അലിൽ ഹയാത സിയാദത ലനാ മിൻ കുല്ലി ഖൈർ വജ്അലിൽ മൗത റാഹത ലനാ മിൻ കുല്ലി ശർ. അല്ലാഹുമ്മ ഹ്ദിനാ ലിസാലിഹിൽ അഅ്മാൽ ലാ യഹ്ദി ലിസാലിഹിഹാ ഇല്ലാ അൻത വസ്രിഫ് അന്നാ സയ്യിഅഹാ لا يصرف عنا سيئها الا انت اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه وسلم.